ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الشيخ عبد السلام ابن برجس رحمه الله അദ്ദേഹത്തിന്റെ അവാഇഖു തലബ് എന്ന റിസാലയിൽ നിന്ന് ഒരു ത്വാലിബുൽ ഇൽമിന് അഥവാ ഇൽമ് അന്വേഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ വഴിക്ക് വെച്ച് സംഭവിച്ചു പോകുന്ന തടസ്സങ്ങൾ തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള കാരണങ്ങൾ അതാണ് ഏതാണ്ട് 10 കാരണങ്ങൾ അദ്ദേഹം ഈ റിസാലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കിയ കാര്യങ്ങളൊന്ന് മുദാക്കറ ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ തുടങ്ങിവെച്ചത്. അതിന്റെ തുടർച്ചയായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കിതാബ് വായിക്കുന്ന രൂപത്തിലല്ല ഇത്. നേരെ മറിച്ച് ഈ കിതാബിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത്, ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഓരോ വരിയും. എന്നാൽ അതിൽ നിന്ന് ചിലത് ഒരു സൂചന എന്നോണം തിരഞ്ഞെടുത്ത് വായിക്കുന്നു എന്ന് മാത്രം. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് അതിലാദ്യത്തെ ആഴിക്കായി അഥവാ റഹീമ് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ശരിയായ റഹീമ് നേടാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ പോലും അത് നമുക്ക് ഉപകാരമുള്ളതായി തീരാതിരിക്കാൻ ഇടയ്ക്ക് വെച്ച് നമ്മളതിൽ കാലിടറിപ്പോവുകയോ ലക്ഷ്യം മാറിപ്പോവുകയോ ഒക്കെ ചെയ്തു പോകാൻ, അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തൗഫീഖ് നഷ്ടപ്പെട്ടു പോകാൻ എന്താണ് കാരണം? ഇത് പല ആളുകളും അനുഭവിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ഒരു സമയത്ത് നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരാനും അതുപോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാനും ഒക്കെ സൌകര്യം ലഭിക്കും, അതിനൊക്കെ ആളുകളുണ്ടാകും. പിന്നീട് അതിൽ നിന്ന് പറ്റെ അകന്നു പോവുകയും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും പല ഭൌതികമായ കാരണങ്ങളും നമുക്കതിന് പറയാനുണ്ടാകും. യഥാർത്ഥത്തിൽ ശർഇയായി അതിന് ചില കാരണങ്ങളുണ്ട്. അതാണ് ഈ അവാഇഖുകളായി ഇദ്ദേഹം ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലാദ്യത്തെ ആയത്ത് അദ്ദേഹം പറഞ്ഞത് ഫലബുൽ ഇൽം ലഗൈരി വജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയല്ലാതെ വേറെന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ഇൽം അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അറിവ് നേടുന്നത്, അറിവന്വേഷിക്കുന്നത്, ഇൽം അന്വേഷിക്കുന്നത് അതൊരു ഇബാദത്താണ്, അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യേണ്ടതാണ്, അതിനുവേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും, ഇൽമിന്റെ വഴിയിൽ നമ്മൾ ചെയ്യുന്ന ഏതു കാര്യവും, അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഏത് ഊർജവും ഏത് സമയവും, അത് മുഴുവൻ ഇഹ്തിസാബിനുള്ളതാണ്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിക്കേണ്ടതാണ്, അല്ലാഹുവിന്റെ വജ്ഹ് കാണണം എന്ന ലക്ഷ്യത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്, മറ്റൊന്നും അതിൽ കൂടിക്കലരാൻ പാടില്ല. അതാണ് ഹദീസുൻ നിയ്യ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള വളരെ പ്രസിദ്ധമായ ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറും അദ്ദേഹം ഉദ്ധരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് റഫ് ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഹദീസും. എന്നിട്ട് പറഞ്ഞു, ഇന്ന അഹക്ക മഅ്തന ഫാലിബുൽ ഇൽമി ബിഹി മുഹാലജതുൻ നിയ്യ. ഒരു ത്വാലിബുൽ ഇൽം അന്വേഷിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ അയാൾ ട്രീറ്റ് ചെയ്യാൻ അർഹമായ കാര്യം, ഏറ്റവും കൂടുതൽ അയാൾ പരിചരിക്കേണ്ടത് മുഹാലജതുൻ നിയ്യ, അതിന്റെ കാര്യത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. നിയ്യത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഒരു ത്വാലിബുൽ ഇൽം എന്നല്ല, ഓരോ മനുഷ്യനും നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിന്റെ കാര്യത്തിലും ഓരോ ഇബാദത്തിന്റെ കാര്യത്തിലും ഏറ്റവും നമ്മൾ പരിഗണിക്കേണ്ടതും ഏറ്റവും പ്രയാസം കാണിക്കേണ്ടതും ഏറ്റവും ഗൌരവം കാണിക്കേണ്ടതും ശ്രദ്ധ കാണിക്കേണ്ടതും ആ കാര്യത്തിലുള്ള നിയ്യത്ത് ശരിയാക്കുന്നതിന് വേണ്ടി അത് മുഖാലത് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ അതിലെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിന്റെ കൂടെ ഉണ്ടാകണം. അതിലൊരു കേടുപാടും വരാതെ എന്തെങ്കിലും ഒന്ന് വന്നാൽ അത് പരിഹരിച്ച് അതിനെ വൃത്തിയാക്കിക്കൊണ്ട് കേടുപാടുകളിൽ നിന്ന് അതിനെ പരിചരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വഹിമായത്തിഹാമിനൽ ഫസാദ്, നിയ്യത്തിന് കുഴപ്പമുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് അതിനെ സംരക്ഷിച്ച് സൂക്ഷിച്ചുകൊണ്ട്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഒരാൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഇൽം അന്വേഷിക്കുന്ന ഒരു ത്വാലിബുൽ ഇൽം പ്രത്യേകിച്ചും. കാരണം ഇൽമിന് ഈ ഫളൽ കിട്ടുന്നത് തന്നെ അത് അല്ലാഹുവിനു വേണ്ടി മാത്രമായി ചെയ്യുന്ന ഒരു ഇബാദത്തായതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഇൽമുമല്ലാത്തതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇൽമ് എന്നത് അല്ലാഹുവിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന ഒരു കാരണമാണ്, അതാണ് അതിന്റെ ഫളും. എന്തുകൊണ്ട് ഇൽമിന് ഈ ശ്രേഷ്ഠതുണ്ടായി? കാരണം ഇൽമ് എന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇൽമ് അന്വേഷിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇൽമ് കൊണ്ട് അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുക. ഇത് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതാണ്, അല്ലാഹുവിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ്, അതാണ് ഇൽമിന്റെ ഫളൽ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് വേണ്ടി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലാണ് ഒരാൾ ഇൽം അന്വേഷിക്കുന്നതെങ്കിൽ, ഇൽമ് പഠിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടി തന്റെ സമ്പത്തും ആരോഗ്യവും ഒക്കെ ചെലവഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല എന്ന് മാത്രമല്ല, ബൽ ഹുവ ഫിത്നത്തുൻ വവബാലുൻ വസൂഉ ആഖിബ, അത് അവന് തന്നെ ഫിത്നയിൽ അകപ്പെടാനുള്ള കാരണമായി തീരും. സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ഇൽമ് തന്നെ ഒരാളെ ഫിത്നയിലാക്കും ലക്ഷ്യം മാറിപ്പോയാൽ. അല്ലാഹുവിനു വേണ്ടി അല്ലാതെയാണ് സ്വർഗത്തിലേക്ക് തന്നെ പോകാൻ കാരണമായ ഇൽമ് പഠിക്കുന്നതെങ്കിൽ അവനതുകൊണ്ട് ഫിത്നയിലാണ് അകപ്പെടുക.
അതവന്റെ മേൽ ഏറ്റവും വലിയ നാശമായിരിക്കും, അവന്റെ പര്യവസാനം ഏറ്റവും മോശമായിരിക്കും. നമുക്കറിയാം അള്ളാഹുവിന്റെ കിതാബ് അവതരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കിതാബ് എന്നുള്ളത് ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്ക് മുഴുവനും എന്താണ് ഇൽമുന്നാഫിഉ, സന്മാർഗമെന്ന്, ശരിയായ വഴിയെന്ന് അറിയിച്ചു തരുന്നതാണ്. അതാണ് ഹുദല്ലിന്നാസ് ആണ് ഈ കിതാബ് എന്നിരിക്കെ ഈ കിതാബിന്റെ ആയത്തുകൾ അവതരിക്കുന്ന സന്ദർഭത്തിൽ അത് ഏറ്റുവാങ്ങുന്ന മനുഷ്യന്മാർ, അത് സ്വീകരിക്കുന്ന മനുഷ്യന്മാർ രണ്ട് തരത്തിലായിരുന്നു. ഒന്ന്, ഈമാനുള്ളവർ, അള്ളാഹുവിന് വേണ്ടി അത് കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവർ, അവർക്കതുകൊണ്ട് ഇസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, അവരുടെ ഈമാനിന്റെ കൂടെ ഈമാൻ വർദ്ധിക്കുകയാണ് അതിലൂടെ ഉണ്ടായത്. എന്നാൽ രണ്ടാമതൊരു വിഭാഗവും ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിലുണ്ടായിരുന്നു. അത് കേൾക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടർ അത് കേട്ടപ്പോൾ അവർക്കുണ്ടായത് ഇസ്ദാദു റിജ്സൻ മഅ റിജ്സിഹിം, അവരുടെ അടുക്കലുള്ള എല്ലാ മ്ലേച്ഛതയും, അത് കുഫറാണെങ്കിൽ കുഫർ, നിഫാഖാണെങ്കിൽ നിഫാഖ്, അത് വർദ്ധിക്കുകയല്ലാതെ ഒരു കുറവും അവർക്കതുകൊണ്ടുണ്ടായില്ല. അവർക്കത് ഫിത്നയായിരുന്നു. ഖുർആനിന്റെ ഏത് ആയത്ത് അവതരിച്ചാലും ഏത് ആയത്തവർ പഠിച്ചാലും അവർക്കുള്ളതിനേക്കാൾ കൂടുതലൊരു വിവരം കിട്ടിയാലും ഫിത്ന വർദ്ധിക്കുക എന്നല്ലാതെ ഒരു ഗുണവും അവർക്കുണ്ടായില്ല. ആർക്ക് മാത്രമേ റിൽമു ഉപകരിക്കുന്നുള്ളൂ? റിൽമു ഉപകരിക്കുക അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി അന്വേഷിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അവരോട് അള്ളാഹു ഇതിനു വേണ്ടി മാത്രം കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അത് ഇഖ്ലാസോടുകൂടി, ദീന് അവന് ഇഖ്ലാസോടുകൂടി സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. ഒരു നിലക്കുള്ള പങ്കുകാരെയും അവനുള്ള ഇബാദത്തിൽ ചേർക്കാനും പാടില്ല. ഇതിനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അന്വേഷിക്കാൻ കാരണമായിട്ടുള്ള അറിവ് ഇൽമ്, അതുകൊണ്ട് ദുനിയാവ് അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് വേറെന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ട് അന്വേഷിച്ചാൽ നാശം മാത്രമായിരിക്കും അതുകൊണ്ട് ലഭിക്കുക. ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, മൻ തലബൽ ഇൽമ ബിത്തിഗാ അൽ ആഖിറ അദ്റകഹ വമൻ തലബൽ ഇൽമ ബിത്തിഗാ അദ്ദുനിയാ ഫഹുവ ഹള്ളുഹു മിൻഹു. ഒരാൾ ഇൽമ അന്വേഷിക്കുന്നത്, ഇൽമ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളല്ല, കാല അല്ലാ, കാല റസൂലുഹു, കാല സ്വഹാബ, ഇതാണ് ഒരാൾ പഠിക്കുന്നത്. അള്ളാന്റെ കിതാബ് റസൂലുള്ളാന്റെ സുന്നത്തും പഠിക്കുന്നു. എന്തിന്? ഇബ്തിഗാ അൽ ആഖിറ, ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഇൽമ പഠിക്കുന്നതെങ്കിൽ, ഇൽമ അന്വേഷിക്കുന്നതെങ്കിൽ, അദ്റകഹ, അതിലൂടെ അവന് ആഖിറം കിട്ടും. ആഖിറം അന്വേഷിച്ചുകൊണ്ടാണ് ഒരാൾ ഇൽമ അന്വേഷിക്കുന്നതെങ്കിൽ ആ ഇൽമിലൂടെ അവന് ആഖിറം കിട്ടും. വമൻ തലബൽ ഇൽമ ബിത്തിഗാ അദ്ദുനിയ, ഒരാൾ ദുനിയാവ് അന്വേഷിച്ചുകൊണ്ടാണ്, ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൽമ തേടുന്നതെങ്കിൽ, ഇൽമ അന്വേഷിക്കുന്നതെങ്കിൽ, ഫഹുവ ഹള്ളുഹു മിൻഹു, ദുനിയാവും കൂടി തേടുക, അങ്ങനെ പറയാം. പരലോകത്തേക്കുള്ളതാണ്, പക്ഷെ നമ്മുടെ ദുനിയാവ് ഇതുകൊണ്ട് നടന്നു പോണ്ടേ, എങ്കിൽ പരലോകം പിന്നെ അതിന്റെ ബാക്കിയുണ്ടാവില്ല. ഫഹുവ ഹള്ളുഹു മിൻഹു, ഇൽമിൽ നിന്ന് അവന് കിട്ടുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കും. ദുനിയാവിന് വേണ്ടിയിട്ടുള്ള, അവന് ജീവിച്ചു പോകാനുള്ളത് ഇൽമായിട്ട് കിട്ടും, അതിനപ്പുറമുള്ളതൊന്നും അവന് കിട്ടൂല. പരലോകത്തേക്കുള്ളതാണ് തേടുന്നതെങ്കിൽ പരലോകത്ത് ഉപകരിക്കുന്നത് കിട്ടും ഇൽമിൽ നിന്ന്. അല്ല, ഇൽമ അന്വേഷിക്കുന്നത് ദുനിയാവ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദുനിയാവിലേക്ക് ആവശ്യമുള്ളത് കിട്ടും, അതുകൊണ്ട് ദുനിയാവിനും തീരും, പരലോകത്തേക്ക് അതിൽ നിന്നൊന്നും ബാക്കിയുണ്ടാവില്ല. വഖാല സുഹരി ഫദാക ഹല്ലുഹു മിൻഹ, ദുനിയാവിൽ നിന്ന് അവന് കിട്ടാനുള്ളത് അത് മാത്രമാണ് എന്നാണ് സുഹരി പറഞ്ഞത്. ദുനിയാവിൽ നിന്ന് അവന് കിട്ടുക, ഈ പറഞ്ഞ അറിവുകൾ കിട്ടും, പക്ഷെ അറിവ് ദുനിയാവിൽ ഒതുങ്ങും, പരലോകത്തേക്കൊന്നും ഉണ്ടാകൂല, ദുനിയാവിൽ നിന്ന് അത് അവന് കിട്ടുള്ളൂ. وابلغ من ذلك قول النبي صلى الله عليه وسلم فيما رواه ابو هريره ഇതിനേക്കാളും അബലഗാണ് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു മൻ തഅല്ലമ ഇൽമൻ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാ ഒരാൾ ഒരു ഇൽമ് തേടുന്നു ഒരു ഇൽമ് പഠിക്കുന്നു തഅല്ലമ തഅല്ലമ എന്ന് പറഞ്ഞാൽ ഇൽമ് ശരിയായി പഠിക്കുന്നതിനാണ് പറയാ ശരിയായി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ശരിയായ വഴി ഒരു ഗുരുനാഥന്റെ അടുക്കൽ ഇരുന്ന് പഠിക്കുന്നതിനാണ് തഅല്ലും എന്ന് പറയും തഅല്ലുമിന് മൂന്ന് റുക്നുകളുണ്ട് ഇൽമുൻ നാഫിഉ വആലിൻ വമുതഅല്ലിൻ ആ ഇൽമു ഉപകാരപ്രദമായ ഇൽമാകണം അതൊരു അഹ്ലു സുന്നയിൽപ്പെട്ട ആലിമിന്റെ അടുക്കൽ നിന്നാകണം ഒരു മുതഅല്ലിം ഉണ്ടാകണം ഈ മൂന്നും കൂടി ഉണ്ടാകുമ്പോഴേ ഇൽമും ആലിമും മുതഅല്ലിമും മൂന്നും കൂടി ഉണ്ടാകുന്നിടത്ത് മാത്രമേ തഅല്ലും ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരാള് ഒരു വിദ്യാർത്ഥിയുണ്ട് പക്ഷെ അധ്യാപകനില്ല അതിന് തഅല്ലും എന്ന് പറയില്ല പഠിക്കാൻ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുള്ളൂ അതിന് വേറെ വാക്കുകൾ അറബിയിലുണ്ട് ഇൻഷാഅല്ലാ ആ കാര്യത്തിലേക്ക് ഈ കിതാബിൽ സൂചന വരുന്നുണ്ട് നേരെ മറിച്ച് ഒരാൾ ഇൽമ് അന്വേഷിക്കുന്നു അതൊരു ഗുരുമുഖത്ത് നിന്ന് തന്നെ തേടുന്നു എങ്ങനത്തെ ഇൽമ് മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാ ആ ഇൽമ് അള്ളാഹുവിന്റെ വജ്ഹ് തേടപ്പെടാൻ അള്ളാഹുവിന്റെ വജ്ഹ് അന്വേഷിക്കാൻ പ്രാപ്തമായ ഇൽമാണ് അതിന് പര്യാപ്തമായ ഇൽമാണ് അള്ളാഹുവിന്റെ വജ്ഹ് അള്ളാഹുവിന്റെ വജ്ഹ് കാണാനുള്ള തൗഫീഖ് ലഭിക്കുന്ന തരത്തിലുള്ള ഇൽമ് അഥവാ ശരിയായ ഇൽമുൻ നാഫിഉ അത് ഒരാൾ പഠിക്കുന്നു ഇൽമ് ഇൽമുൻ നാഫിഉ അള്ളാഹുവിന്റെ വജ്ഹ് തേടപ്പെടേണ്ടതാണ് അതുകൊണ്ട് അങ്ങനത്തെ ഇൽമ് ഒരാൾ പഠിക്കുന്നു പക്ഷേ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറദം മിനൽ ദുനിയാ അവനത് പഠിക്കുമ്പോൾ ദുനിയാവിന്റെ ഒരു അറവ് ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു വിഭവം ദുനിയാവിലെ ഏതെങ്കിലും ഒരു ആസ്വാദനം അതിനു വേണ്ടിയിട്ടാണ് അവനത് പഠിക്കുന്നത് അന്വേഷിക്കുന്നത് അവനിൽ നിന്ന് പഠിക്കുന്നത് എങ്കിൽ ലം യജിദ് അറഫൽ ജന്ന യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ രീഹ് അതിന്റെ പരിമളം പോലും അവന് ലഭിക്കില്ല സ്വർഗത്തിന്റെ വാസന പോലും അവന് ലഭിക്കില്ല സ്വർഗം കാണാൻ പോയിട്ട് സ്വർഗത്തിന്റെ അടുത്തേക്കും കൂടി എത്തൂല അതാണ് അതുകൊണ്ടുണ്ടാകുന്ന വബാല് നാശം ഇൽമ് ശരിയായ ഇൽമ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശരിയായ ആളുകൾ തന്നെ അതാണ് തഅല്ലും എന്നിട്ട് അവരുടെ അടുക്കൽ പോയിരുന്നാണ് പഠിക്കുന്നത് ആ ഇൽമാകട്ടെ അള്ളാന്റെ വജ്ഹിന് വേണ്ടി മാത്രം അന്വേഷിക്കേണ്ടതാണ് മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാ പക്ഷെ അവൻ പഠിക്കുമ്പോൾ അവന്റെ ലക്ഷ്യം ദുനിയാവിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു ദുനിയവിയായ താൽപര്യത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് സ്വർഗത്തിന്റെ പരിമളം അതുകൊണ്ട് കിട്ടില്ല അതാണ് ഇൽമിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ സഹനൂൻ റഹ്മഹുള്ള പറയുന്നു ഖാൻ ഇബ്നുൽ ഖാസിം ഇബ്നുൽ ഖാസിം റഹ്മഹുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലാ അദ്ദേഹം ഖല്ലമ യഅരിദു ലനാ ഇല്ലാ വഹുവ യഖൂൽ നമുക്ക് ഇൽമ് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു പക്ഷേ ഇൽമിന് നമുക്കൊക്കെ പറഞ്ഞു തരുന്ന സമയത്തൊക്കെ ഇത് പറയാതിരിക്കൽ വളരെ കുറവാണ് എപ്പോഴൊക്കെ നമുക്ക് ഇൽമ് പഠിപ്പിച്ചാലോ പഠിപ്പിച്ചു തരുന്ന സന്ദർഭത്തിലൊക്കെ ഇത് പറയാത്ത സന്ദർഭം വളരെ വിരളാണ് എന്താണ് പറയാറുണ്ടായിരുന്നത് ഇൽമ് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളോട് സ്ഥിരമായി പറയും അല്ലെങ്കിൽ വളരെ കുറച്ച് പറയാതിരുന്നിട്ടുള്ളൂ ഇത്തഖുല്ലാഹ് നിങ്ങൾ ഈ ഇൽമ് കൊണ്ട് അല്ലാഹുവിനുള്ള തഖ്വ ഉണ്ടാക്കണം അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം അനുയുദ്ധിക്കറല്ലാ വലയുൻസ അള്ളാഹനെ എപ്പോഴും ഓർക്കണം മറക്കാൻ പാടില്ല വയുഷ്കർ വലയുക്ഫർ അള്ളാഹ്ക്ക് നന്ദി കാണിക്കപ്പെടണം നന്ദി കേട് കാണിക്കരുത് വയുത്താ വലയുസ്വ അള്ളാഹ്ക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനാ വിലക്കുകൾ മാനിച്ചനുസരിച്ച് ജീവിക്കണം, ധിക്കാരം കാണിക്കരുത്. ഇങ്ങനെ ജീവിക്കുന്നതാണ് തഖ്വ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ ഉൾക്കൊള്ളണം. ഫഇന്ന ഖലീല ഹാദൽ അംർ യാനി അൽ ഇൽം മഅ തഖ്വല്ലാഹി കസീർ ഫഇന്ന ഖലീല ഹാദൽ അംർ, ഈ കാര്യത്തിൽ വളരെ കുറച്ച് കിട്ടുക എന്നുള്ളത്, അഥവാ ഇൽമ് വളരെ കുറച്ചേ ഉള്ളൂ. മഅ തഖ്വല്ലാ, തഖ്വല്ലയുടെ കൂടെയാണോ കസീർ, അത് ധാരാളമാണ്. തഖ്വല്ലയുടെ കൂടെ ഈ ഇൽമ് കിട്ടുന്നത് കുറച്ചാണെങ്കിലും ധാരാളമാണ്. വകസീറുഹു മഅ ഗൈരി തഖ്വ ഖലീൽ, തഖ്വല്ലാതിന് കുറേ ഇത് കിട്ടിയാലും അത് കുറച്ചുണ്ടാവും. ഇത് വളരെ അർത്ഥവത്തായ, അതേ സന്ദർഭത്തിൽ ഇത് വളരെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഉദാഹരണമാണ്. ഇൽമ് എന്നുള്ളത് വെറുതെ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാനും അവനവന്റെ ജീവിതത്തിൽ ഹലാല് ഹറാമുകൾ പാലിക്കാനും അള്ളാഹ്ക്ക് ദിക്ര ചെയ്യാനും അള്ളാഹ്ക്ക് ശുക്ര ചെയ്യാനും ത്വാഅത്ത് ചെയ്യാനും അല്ല എങ്കിൽ, പിന്നെ കുറെ റിവായത്തുണ്ട്, കുറെ കിതാബ് എഴുതിയിട്ടുണ്ട്, കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, കുറെ വാഴന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, കുറെ ഡിഗ്രികൾ കിട്ടിയിട്ടുണ്ട്, ഒരു ചുക്കല്ലാതൊന്നും ആവശ്യമുള്ളത് ഉണ്ടാവില്ല. അത് വളരെ കുറച്ച് അവരുടെ അടുക്കലുണ്ടാവും. എന്ന തഖ്വല്ലയോട് കൂടിയിട്ട് ഇത് കുറച്ച് ഒരാളുടെ അടുക്കലുള്ളുവെങ്കിലും ആ ഉള്ളത് വേറെ ആരുടെ അടുക്കലും ഇല്ലാത്ത വിധം ധാരാളമായിരിക്കും. അതിതാണ് അതിന്റെ അസുല്. ഇഖ്ലാസാണ്, തഖ്വയാണ് അതിന്റെ അസുല്. യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റഹിമഹുള്ള പറഞ്ഞു, സമിഉതു ദന്നൂൻ അൽ മിസ്രി, ദന്നൂൻ അൽ മിസ്രി റഹിമഹുള്ള പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ കാനൽ ഉലമാ യതവാഅദൂന ബിസലാം, മുൻഗാമികളായ ഉലമാക്കൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളോട് വഴ നടത്താറുണ്ടായിരുന്നു, ഉപദേശിക്കാറുണ്ടായിരുന്നു. വയക്തുബു ബഅദുഹും ഇലാ ബഅദ്, അതവരിൽ ചിലർ മറ്റു ചിലർക്ക് എഴുതി അയക്കാറുണ്ടായിരുന്നു. അവരുടെ വസിയത്തായി നസീഹത്തായി കത്തുകളായി എഴുതി അയക്കുന്നതിൽ പോലും ഉൾപ്പെടുത്തിയിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ. മൻ അഹ്സന സരീറത്തഹു അഹ്സനല്ലാഹു അലാനിയത്ത, ഒരാൾ തന്റെ ശരീരത്ത് തന്റെ രഹസ്യമായി കഴിയുന്ന സമയങ്ങൾ, രഹസ്യ ജീവിതം നന്നാക്കിയാൽ അഹ്സനല്ലാഹു അലാനിയത്തഹു, അവന്റെ പരസ്യ ജീവിതം അള്ളാഹു അതിനേക്കാൾ ഭംഗിയാക്കും. ഇതിലൊക്കെ ജനങ്ങൾ തല കുത്തനെ ഇരിക്കട്ടു. ശരിയായ അതിന്റെ ക്രമെന്താ? പുറമെയുള്ളത് നന്നാകണോ ഉള്ളിലുള്ളത് നന്നാക്കണം? മൻ അഹ്സന ശരീരത്തഹു, ഒരാൾ തന്റെ രഹസ്യം നന്നാക്കിയാൽ അഹ്സനല്ലാഹു അലാനിയത്ത, അല്ലാഹു അവന്റെ പരസ്യം നന്നാക്കും. വമൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാ, അസ്ലഹ അല്ലാഹു മാ ബൈനഹു വബൈനന്നാസ്, ഒരാൾ തന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ഇടപാടുകൾ നേരെയാക്കിയാൽ, തനിക്കും റബ്ബിനും തമ്മിലുള്ള ബന്ധം ശരിയാക്കിയാൽ അവനും പടപ്പുകളും തമ്മിലുള്ളത് അല്ലാഹു നേരെയാക്കി കൊടുത്തോളും. അതുപോലെ തന്നെ വമൻ അസ്ലഹ അംറ ആഖിറതിഹി അസ്ലഹ അല്ലാഹു അംറ ദുനിയാഹു, ഒരാൾ തന്റെ ആഖിറത്തിന്റെ കാര്യം ശരിയാക്കിയാൽ അവന്റെ ദുനിയാവിന്റെ കാര്യം അല്ലാഹു നേരെയാക്കി കൊടുക്കും, കേടുപാട് തിരിച്ചു കൊടുക്കും. ഇതാണ് ഇൽമ് അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള വസിയ്യത്ത്. അതിലൂടെ ഉണ്ടാകേണ്ടത് അവനവന്റെ രഹസ്യ ജീവിതം, അവനവന്റെ ഉള്ള്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഖിറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നേരെയാക്കാൻ അതിനാണ് ഇൽമ് അന്വേഷിക്കേണ്ടത്. അല്ല എങ്കിൽ അത് വഴിക്കുവച്ച് തടസ്സപ്പെട്ടു പോകും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുള്ള പറഞ്ഞത്, ഔവലുൽ ഇൽമി അന്നിയ്യ, ഇൽമ് ലഭിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇൽമ് അന്വേഷിക്കുകയാണെങ്കിൽ ഇൽമ് അന്വേഷിക്കുമ്പോൾ ആദ്യം വേണ്ടത് നിയ്യത്താണ്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലയോ, അല്ല ദുനിയാവിലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് ശരിയാക്കലാണ് ഇൽമ് ലഭിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. സുമ്മൽ ഇസ്തിമാഅ്, അത് കഴിഞ്ഞ് രണ്ടാമത്തതാണ് ഇൽമ് ശ്രദ്ധാപൂർവം മുറിയാതെ കൃത്യമായി ഹൃദയം കൊടുത്ത് കേട്ടിരിക്കുക എന്നുള്ളത്. ചില ആളുകൾ വിചാരിക്കും ഇൽമ് കിട്ടണമെങ്കിൽ ഒരു ഇൽമിന്റെ മജ്ലിസിൽ പോയാൽ ആദ്യം വേണ്ടത് ചോദിക്കുകയും തർക്കിക്കുകയും ചെയ്യാം. ചോദിച്ചു പഠിക്കണം. ചോദിച്ചു പഠിക്കുക എന്നുള്ളത് ഇൽമിന്റെ ഒരു മർത്തബയിൽ പെട്ടതാണ്. പക്ഷെ അതെപ്പോഴാ? അത് ആദ്യത്തെ സ്റ്റെപ്പല്ല. നമുക്കറിയാത്ത ഒരു കാര്യത്തിൽ അത്യാവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് ആദ്യത്തിലേക്ക് മുൻകടന്നു വരിക. അല്ല എങ്കിൽ സാധാരണ നിരക്കുള്ള ക്രമമനുസരിച്ച് ഇൽമിന്റെ ആദ്യത്തെ ക്രമം ഹൃദയം ശരിയാക്കുക എന്നുള്ളത്, നിയ്യത്ത് നന്നാക്കാൻ. രണ്ടാമത്തേത് ഒരു ഉസ്താദിന്റെ മുന്നിൽ, ഒരു ഗുരുനാഥന്റെ മുന്നിൽ മനസ്സുകൊടുത്ത് ഹൃദയം കൊടുത്തുകൊണ്ട് കാതുകൂർപ്പിച്ച് ശ്രദ്ധാപൂർവം അക്കാര്യം കേൾക്കേണ്ട രൂപത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫുമ്മൽ ഫഹം, ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഫഹമാണ്. ആ കാര്യം ഗ്രഹിക്കേണ്ട രൂപത്തിൽ കൃത്യമായി ഗ്രഹിക്കണം. മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കാൻ കഴിയണം. ഫഹമാണ് മൂന്നാമത്തേത്. സുമ്മൽ ഹിഫ്, പിന്നെ ഹിഫ്ളാക്കണം. മനസ്സിലായ ഒരു കാര്യം അത് പിന്നെ മറന്നു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഹിഫ്ളായി മാറണം. സുമ്മൽ അമൽ, പിന്നെ അത് അമൽ ചെയ്യണം. അവനവന്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. സുമ്മൽ നശ്, പിന്നെയാണ് അത് പ്രചരിപ്പിക്കൽ, മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കൽ. കൃത്യമായ അതിന്റെ ക്രമം ഇവിടെ അബ്ദുള്ള ബിൻ മുബാറക് റഹ്മഹുള്ള പറഞ്ഞു. ഇവിടെ പല ആളുകളും കരുതുക ഇതിന്റെ അവസാനത്തത് ഈ തലക്കെട്ടു, ആദ്യത്തത് നഷ്ടപ്പെട്ടു പോകും. ആദ്യത്തത് എന്താ? നിയ്യത്താ. അതുണ്ടാവുന്നില്ല, അത് വേറെ പല ലക്ഷ്യങ്ങളും അതിന്റെ കൂട്ടത്തിലുണ്ടാവും. നേരെ മറിച്ച് അവസാനത്തത് നശ്ര്, പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിന്. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ അലക്കണം. അലക്കുമ്പോ കല്ലും വെളുക്കും, കയ്യും വെളുക്കും. കല്ലും വെളുക്കും, കയ്യും വെളുക്കും. അലക്കി അലക്കി വെളുപ്പിക്കുക. അലക്കുമ്പോ ഡ്രസ് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ കല്ല് മാത്രമല്ലല്ലോ, നമ്മുടെ കയ്യും വെളുക്കും. പക്ഷെ ഒരാളും അഴുക്കുള്ള കയ്യുണ്ട്, ചെളിയുള്ള കയ്യുണ്ട്, അലക്കാനുള്ള കുപ്പായം അങ്ങനെ തന്നെ എടുത്ത് അലക്കൂല. അതാദ്യം കഴുകി വൃത്തിയാക്കി ശരിയാക്കിയിട്ട് വേണം ആ കൈയോണ്ട് അലക്കാൻ, അല്ലെങ്കിൽ ഉള്ളതും കൂടി കേടുവരും. ഇവിടെ അവനവന്റെ കയ്യിൽ നിറച്ച് ചെളിയായിട്ടാണ് പോണത്, ജഹുരുമായിട്ടാണ് പോണത്. എന്നിട്ട് എവിടെ ഇട്ടിട്ട് അലക്കിയിട്ട് വെളുപ്പിക്കാൻ പോണേ? ഒന്നും വെളുക്കൂല. എല്ലാ ചെളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി പെരണ്ടു വിളിക്കും, അത്ര ഉണ്ടാവുള്ളൂ. ഒരു ചെളിയിൽ നിന്നും ഒരാൾ രക്ഷപ്പെടൂല, ഒരു സമൂഹം അതുകൊണ്ട് നന്നാകാനും പോണില്ല. നേരെ മറിച്ച് അലക്കി എന്നുള്ള ഒരു സംതൃപ്തി കൊണ്ടിട്ട് പോരാ, അത്ര. ഉണങ്ങി കഴിയുമ്പോഴേ സംഗതി എന്തായിരുന്നു, പിടുത്തം കിട്ടുള്ളൂ. എല്ലാ ചെളിയും അവിടെ തന്നെ ഉണ്ടാവും, അത് ഇവിടെ നിന്ന് ഉണങ്ങൂല. ഇവര് ചെയ്യുന്ന ദഹനത്തിന്റെയൊക്കെ ഫലം, അതിന്റെ ഫലം കാണാന്നുള്ളത് മരിച്ചു കഴിഞ്ഞാലാണ്. അവിടെ എത്തുമ്പോ അന്ത വിട്ട് നിൽക്കണ്ടേ? നഷീറിന് വേണ്ടിയല്ല ഇൽമ്, ഇൽമിന്റെ ആദ്യത്തതല്ല നഷീർ. ദഹനത്ത് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ചിട്ട് ദഹനത്ത് ചെയ്യാനുള്ള. പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കേണ്ട രീതി? ആദ്യം നിയ്യത്ത് നേരെയാക്കും, അത് അല്ലാഹുവിന് വേണ്ടി ഖാലിസാക്കും. രണ്ടാമത്തേത് ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം. പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ശ്രദ്ധാപൂർവം കേൾക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ക്ഷമ ആവശ്യമുള്ളതാണ്, വല്ലാത്ത ക്ഷമ ആവശ്യമുള്ളതാണ്. എത്ര കാലം ഇരിക്കേണ്ടി വരും? അതാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ടത്. എത്ര കാലം ഇരിക്കണം ഒരാൾ ആലിമാകാനുള്ള? അതിന് പരിധിയില്ല എന്നുള്ളതാണ്. ഇൽമിനെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞതും വലിയ ഇൽമുള്ള ആളുകളെ കാര്യത്തിൽ വരെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ അടുക്കൽ ഇല്ലാത്ത ഒരു ഇൽമ് ഖലറിന്റെ അടുക്കൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് എന്ന് അല്ലാഹു അറിയിച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ചെന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുത്ത അദബ്, ഇന്നക്കലൻ തസ്തതിഅ മഅയ സബ്ര, എന്റെ കൂടെ ക്ഷമിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. പിന്നല്ലേ താങ്കൾക്ക് അറിയാത്തൊരു കാര്യത്തിന് എത്രത്തോളം ക്ഷമിക്കണം എന്നുള്ളത്? വിട്ടത് നമുക്ക് ഇവിടെ ചെന്ന് പിരിയൽ നല്ലത് എന്ന് ആദ്യം പറഞ്ഞു നോക്കി. അല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിന്റെ അദബ് അവിടെ ആദ്യം പഠിപ്പിച്ചതാ. എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാള് കേട്ടിരിക്കും തോറും സലാമത്തിലാ, പറയാൻ തുടങ്ങും തോറും അപകടത്തിലാണ്.
أسأل الله السلامة والعافية وأسأل الله أن يوفقنا لكل خير وأن يجنبنا من كل شر.
ഇത് വല്ലാത്തൊരു സലഫ് സ്വാലിഹീങ്ങൾ നമ്മൾ കാണിക്കുന്ന സാഹസികത അവർ കാണിച്ചിരുന്നില്ല. അവർ പറയാറുണ്ടായിരുന്നത് ഇൻസ്തത അൻ തകൂന അൻത അൽ മുഹദ്ദസ ഫഅൽ,
നിനക്ക് ജീവിതകാലത്ത് കഴിയുന്നിടത്തോളം മുഹദ്ദസായി ജീവിക്കാൻ കഴിയുന്നിടത്തോളം അങ്ങനെ ചെയ്തു. മുഹദ്ദസ് എന്നത് മുഹദ്ദിസ് എന്നതിന്റെ അപ്പുറത്തേക്ക്. മുഹദ്ദിസ് ആകാം, അതാണ് എല്ലാവർക്കും അറിയാം. മുഹദ്ദിസീങ്ങൾ ഹദീസ് റിവായത്ത് ചെയ്തു. മുഹദ്ദിസീങ്ങൾ ആരാ? ഈ ഹദീസ് ആർക്കാണ് റിവായത്ത് ചെയ്ത് കൊടുക്കുന്നത്? അത് കേൾക്കുന്ന ആളുകളാണ് മുഹദ്ദസുകൾ,
ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുന്നവർ. അങ്ങനെ നിനക്ക് എത്രത്തോളം മുഹദ്ദസായി ജീവിക്കാൻ കഴിയുമോ അത്ര കാലം മുഹദ്ദസായി ജീവിച്ചോ, അത് സലാമത്ത. പറയാനായിട്ട് വെമ്പലുകൊള്ളും, ഒരെണ്ണം കേൾക്കുമ്പോഴത്തേനും. നമ്മളൊക്കെ വാങ്ങണ തന്നെ ഹൃദയത്തിക്കല്ല, ഭൂരിഭാഗം ആളുകളും ചെവിക്കൊണ്ട് വാങ്ങിയാൽ ചെവിയിൽ നിന്ന് നേരെ ഇറങ്ങണ നാവുക്ക, അവിടെ നിൽക്കും. പിന്നെ അതിങ്ങനെ നാവുമിട്ടടിച്ചിട്ട് എങ്ങനെങ്കിലും അത് പറഞ്ഞെങ്കിലേ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. ഉള്ളിക്കിറങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ നാവുക്ക് പുറത്തു വരണം, അതിന്റെ സമയത്ത് സാഹചര്യത്തിൽ. ഇതവിടെ നല്ല വരുന്നത് ചെവിയിൽ നിന്ന് ചെവിക്കൊണ്ട് വാങ്ങുക, നാവുമക്കൊണ്ട് വെക്കുക, അതാണ് ഭൂരിഭാഗം ആളുകൾക്കും ഈ എഴിൽമ എന്നുള്ളത് അല്ല. അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ എത്ര കാലം കഴിയുമോ അത്ര കേട്ടിരിക്കണം. എന്നിട്ടോ സുമ്മൽ ഫഹം, ആ കേൾക്കുന്നതൊക്കെ കുറെ കേൾക്കുമ്പോ ഫഹമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇർത്തിബാക്കുണ്ടാകും, കൂടിക്കുഴയും. അങ്ങനെ കൂടിക്കുഴയാത്ത രൂപത്തിൽ കൃത്യമായി ഗ്രഹിക്കേണ്ട രൂപത്തിൽ അത് ഗ്രഹിക്കണം, ഫഹമ് ശരിയാക്കണം. അതിന് അള്ളാഹുവോട് ദുആ ചെയ്യണം. അതിന് ഉലമാക്കളോട് അവരുടെ ഇർഷാദും അവരുടെ അവരോടുള്ള സുഹബത്തും അതിൽ ഉണ്ടാകണം. ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ അവരോട് ഇർഷാദ് വേണം, അവരുടെ സുഹബത്ത് വേണം, അവരോട് ആ കാര്യങ്ങൾ ചോദിച്ചും പഠിച്ചും നേരെയാക്കണം. അതാണ് ഫഹമിന്റെ ഭാഗം. സുമ്മൽ ഹിഫ്ളു, ഫഹമിന്റെ ആ ഘട്ടത്തിലാണ് സുആൽ, ഹുസ്നു സുആൽ വരിക. ഒരു കാര്യം ഗ്രഹിച്ചോടത്ത് എന്തെങ്കിലും പിഴവുണ്ടോ ഇല്ലേ, ശരിക്കും മനസ്സിലായിട്ടില്ലേ, അവിടെയാണ് ചോദ്യം വരിക. ആദ്യം തന്നെ ചോദിച്ചിട്ടല്ല, കേട്ടു എന്നിട്ടത് ശരിക്കും ശ്രദ്ധിച്ചു എന്നിട്ടത് ആ ശ്രദ്ധിച്ച കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കണോർത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ഉണ്ടാവും. അത് ആരോഗ്യപരമായ സംശയമാണ്. അവിടെയാണ് ചോദിക്കേണ്ടത്, ചോദിച്ച് ഫഹ്മ് ക്ലിയറാക്കണം. ثم الحفظ എന്നിട്ടത് ഹഫ്ളാക്കണം. فحفظ فكل حافظ امام. ഹഫ്ള് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ അതേപോലെ തന്നെ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹഫ്ള്. ബൽ ഹുവ ആയാതുൻ ബയ്യിനാത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കിതാബ്, ഈ ദീന് എവിടെയാണത് സംരക്ഷിക്കുന്നത്? ആരിലൂടെയാണത് സംരക്ഷിക്കുന്നത്? ബൽ ഹുവ ആയാതുൻ ബയ്യിനാത്, ഇത് അല്ലാഹു ഇറക്കിയിട്ടുള്ള ബയ്യിനാത്തുകളായ വളരെ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അല്ല ഇറക്കിയിട്ടുള്ളത്. എവിടെയാണത്? ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, ഇൽമ് നൽകപ്പെട്ടവരുടെ ഹൃദയത്തിലാണ് അല്ല അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ ഇതുണ്ടാകുക എന്നുള്ളതാണ്, ഇൽമ് സൂക്ഷിച്ചു വെക്കേണ്ടത് ഹൃദയത്തിലാണ്. ഹഫ്ള് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബ്ബറല്ലാഹു ഇംറാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അവന്റെ മുഖം പ്രസന്നമാക്കും, പ്രതിഫലം നൽകട്ടെ, പ്രസന്നമാക്കട്ടെ. സമിഅ മിന്നി ഹദീസൻ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടു. ഫവആഹ, എന്നിട്ടതിനെ ഗ്രഹിക്കേണ്ട രൂപത്തിൽ നന്നായി അത് ശ്രദ്ധിച്ച് ഗ്രഹിച്ചു. സമിഅ മിന്നി, ഇസ്തിമാ ഉണ്ടായി. ഫവആഹ, ഫഹമുണ്ടായി. വഹഫിളഹ, എന്നിട്ടതിനെ ഹിഫ്ളാക്കി. വബല്ലഗഹ കമാ സമിഅഹ, എങ്ങനെയാണോ അതെന്നിൽ നിന്ന് കേട്ടത് അതുപോലെ തന്നെ ആ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്തു. ഈ ക്രമം ഇവിടെ ഇബ്നുൽ മുബാറക് റഹ്മഹുള്ള പറഞ്ഞ ആ ക്രമം ഈ ഹദീസിനുള്ളത്. അതിൽ ഹഫ്ളിന്റെ പ്രാധാന്യം പ്രത്യേകം പറഞ്ഞു. സുമ്മൽ ഹഫ്ൽ, സുമ്മൽ അമൽ, പിന്നെന്തിനാണ് നിയ്യത്ത് നന്നാക്കി, ഇൽമ് കേട്ടു, അത് ശരിക്ക് ഗ്രഹിച്ചു, എന്നിട്ട് അത് ഹിഫ്ളാക്കി, എന്നിട്ട് എന്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ആണോ? അല്ല, അതിനു മുൻപ് അൽ അമൽ. എന്തിനാണ് പഠിക്കുന്നത്? അവനവന് അമൽ ചെയ്യാനാണ്, അവനവന് രക്ഷപ്പെടാനാണ്, അവനവന് തഖ്വല്ല അത് ഉൾക്കൊള്ളാനാണ്. അങ്ങനെ അവനവൻ അമൽ ചെയ്ത് കഴിഞ്ഞാൽ, അവനവന്റെ കാര്യത്തിൽ അവനവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ, സ്വാഭാവികമായും അവനവന്റെ ആവശ്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഐശ്വര്യമുള്ള ഒരാൾ, ധന്യനായ ഒരാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാകും. അപ്പൊ സക്കാത്ത് കൊടുക്കണം. അതാണ് നശ്ർ. ഇൽമിന്റെ സക്കാത്താണ് അത്. നശ്ർ ചെയ്യൽ തഅലീം, പഠിപ്പിക്കുക എന്നുള്ളത്, അത് ഇൽമിന്റെ സക്കാത്താണ്. ഉലമാക്കളെ പഠിപ്പിക്കുക എന്നുള്ളതിനെ പറഞ്ഞിരിക്കുന്നത് ഇൽമിന്റെ സക്കാത്തായിട്ടാണ്. എങ്ങനെ സക്കാത്ത് കൊടുക്കല്? അവനവന്റെ വീട്ടില് പുകയാറില്ല, പറ്റ ദരിദ്രന്മാരാണ് ഇപ്പൊ സക്കാത്തിന്റെ ബാണ്ടെടുത്തിട്ട് ഇറങ്ങുന്നത്. ഫാഖിദു ശൈ ലൈ വളർത്തി, അറബിയിൽ സാധാരണ പറയും, ഇല്ലാത്തവനെടുത്ത് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ കൊടുക്കുന്ന ആളുകളൊക്കെ ജനങ്ങൾക്ക് സക്കാത്ത് കൊടുത്തോണ്ടേക്കാണ്. അവനവന്റെ കാര്യം പട്ടിണിയില്ല, അവനവന്റെ കാര്യത്തിന് അഖീദ നേരെയാക്കാനുള്ളതോ അമല് നേരെയാക്കാനുള്ളതോ ഒന്നും അറിയില്ല. മറ്റുള്ളവരെ സ്വർഗത്തേക്ക് കൊണ്ടുവരണം. ദഅവത്ത് ദഅവത്ത് ദഅവത്ത്, തബ്ലീഗ് തബ്ലീഗ് തബ്ലീഗ്, നശ്ർ അതന്നെ, അതിനുള്ള ഗുസ്തിയും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതിന് ഗുസ്തി പിടിച്ചെടുക്ക, മുണ്ടിയ ദഅവത്ത്, അതിന്റെ ക്രമമുണ്ട്. എന്നിട്ട് ദഅവത്ത് ചെയ്താൽ അത് ഉപകരിക്കും, അല്ലെങ്കിലോ അവനവന് തന്നെ എതിരുമായിരിക്കും. ദഅവത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ദഅവത്ത് ചെയ്യരുത് എന്നല്ല, ദഅവത്ത് ചെയ്യണം, ഈ ക്രമത്തിൽ ചെയ്യണം. ഇൽമ് പഠിപ്പിക്കണം, അത് ഈ ക്രമത്തിൽ പഠിപ്പിക്കണം. ക്രമം തെറ്റിച്ചിട്ടല്ല അത് പഠിപ്പിക്കേണ്ടത്. അവനവൻ തന്നെ ഇല്ലാത്തവൻ എടുത്ത് സക്കാത്ത് കൊടുക്കാൻ നിൽക്കരുത്. സക്കാത്ത് കൊടുക്കാൻ വേറെ പിരിച്ചുണ്ടാക്കിയിട്ടല്ല സക്കാത്ത് കൊടുക്കുന്നത്. അവനവന് സമ്പാദിച്ച് അവനവന്റെ മുൽക്കിൽ, സക്കാത്തിന്റെ ആദ്യത്തെ ഷർത്ത് തന്നെ പെട്ടതാണ് അവനവന്റെ മുൽക്കിൽ ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ അവനവന്റെ മുൽക്കിലൊന്നുമില്ല, അവനവന്റെ ഉടമസ്ഥതയിൽ ഒരു അറിവില്ലെങ്കിൽ പിന്നെ എവിടെ നിർത്താൻ കൊടുക്കുക? അവനവന്റെ കാര്യത്തിൽ ആ സക്കാത്ത് ഇല്ല, അലാഹിന സ്വന്തം കാര്യം ഐശ്വര്യമാകാതെ സക്കാത്തില്ല. അവനവന്റെ കാര്യം ധന്യതയിലെത്തണം, എന്നിട്ടാണ് കൊടുക്കുക. സുമ്മൻ നശർ, അതാണ് ഉപകരിക്കുക, അതിനാണ് പ്രതിഫലം ലഭിക്കുക, ക്രമം തെറ്റിച്ചു കൊടുക്കുന്നതിനല്ല. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത്. എന്നിട്ട് വഹുന അമ്രിയം ബഗിത്തം ബീഹു അലി, ഈ കാര്യം പറയുമ്പോ, തലബുൽ ഇൽമിന് വേണ്ടിയുള്ള ഇഖ്ലാസിന്റെ കാര്യം പറയുമ്പോ പ്രത്യേകം ഉണർത്തുന്ന ഉലമാക്കൾ ഉണർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, സലഫു സ്വാലിഹീങ്ങളിൽ ധാരാളം ആളുകൾ സാധാരണ പറയാറുണ്ട്, കുന്നാന തുലുബുൽ ഇൽം ലിദ്ദുനിയ ഫജറന ഇലൽ ആഖിർ, ഞങ്ങൾ ഇൽമ് തേടാൻ തുടങ്ങിയത് ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടാണ്, പക്ഷെ ഇൽമ് ഞങ്ങളെ ആഖിറത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പൊത്തോലബിന് ആഹാദെല്ലാം വലൈ സഫീഹിനിയ സുമ്മ ജാഅത്തുന്നിയ്യത്തു ബഅദു, ഞങ്ങൾ ഈ സംഗതി തുടങ്ങി, ഇൽമ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ വലിയ നിയ്യത്തൊന്നും ശരിയായിരുന്നില്ല, പക്ഷെ ഇടക്കാലത്ത് വെച്ച് ഞങ്ങളുടെ നിയ്യത്ത് നേരെയായി. ഈ അർത്ഥത്തിൽ ധാരാളം റിവായത്തുകൾ നമുക്ക് സലഫുകളിൽ നിന്ന് കാണാം. അതിൽ മഅ്മർ ഇബ്നു റാഷിദ് റഹ്മഹുല്ലായുടെ വാക്ക് ഇമാം ദഹബി റഹ്മഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. മഅ്മർ ഇബ്നു റാഷിദ് റഹിമഹുള്ള പറഞ്ഞു, കാന യുഖാൽ, സലഫുകൾ പറയാറുണ്ടായിരുന്നു, ഇന്നർ റജുല ലയത്ലുബുൽ ഇൽമ ലിഗൈരില്ല ഫഅബൽ ഫഅബ അലൈഹിൽ ഇൽമു ഹത്താ യകൂന ലില്ല, ഒരു മനുഷ്യൻ ഇൽമ തേടാൻ ഇൽമ അന്വേഷിക്കാൻ തുടങ്ങും, ലിഗൈരില്ല അല്ലാഹുവിന് വേണ്ടി മാത്രം എന്നപ്പോ പറയാൻ കഴിയില്ല, വേറെ ചില ലക്ഷ്യങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ഇൽമിന് വേണ്ടി തുടങ്ങുക, അന്വേഷിച്ചു തുടങ്ങുക. ഫയബ, അപ്പോൾ ഇൽമ് വിസമ്മതിക്കും, ഇൽമ് അവന്റെ അടുക്കൽ നിന്നു കൊടുക്കൂല, പഠിക്കണമൊക്കെ മറന്നു പോകുക, പഠിക്കണമോ മനസ്സിലാകാതിരിക്കുക, പഠിക്കാൻ വേണ്ടിട്ട് സൗകര്യം ചെയ്യാൻ സൗകര്യം ലഭിക്കാതിരിക്കുക, അതിൽ നിന്ന് തെന്നിമാറിപ്പോക. എന്തുകൊണ്ട്? ഹത്തായക്കൂനലില്ല, നിനക്കിത് ഉറക്കണോ, നിനക്കിത് കിട്ടണോ, നീ ഇതിന്റെ അഹലുകാരാകണോ, അള്ളാഹുക്കു വേണ്ടി മാത്രമാണെങ്കിൽ ഇത് കിട്ടൂ, എന്റെ ഇൽമ് ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. തലബുനൽ ഇൽമ ലഗൈരില്ല ഫഅബ അൻ യകൂന ഇല്ലാ ലില്ലാ. അല്ലാഹുക്ക് വേണ്ടി അല്ലാത്ത ചില ലക്ഷ്യങ്ങളും കൂടി കലർന്നിട്ടാണ് ഞങ്ങൾ ഇൽമ് അന്വേഷിക്കാൻ തുടങ്ങിയത്. അത് സലഫുകൾ ആ കാര്യം പറഞ്ഞത് അവരുടെ തവാദുൾ, അവരുടെ വിനയമാണ്, അവരവരുടെ ഉള്ളത് നേർക്കു നേരെയാണ് പറഞ്ഞതാണ്. അതുപോലെ ഇഖ്ലാസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതുമാണ്. തുടങ്ങിയപ്പോ പലരും വിചാരിച്ചിരുന്നത് ഇമാം ബുഖാരി ആകണം, ഇമാം മുസ്ലിം ആകണം, അഹമ്മദ് ബിൻ ഹംബൽ ആകണം, ഷെയ്ഖുൽ ഇസ്ലാം ആകണം, അവരെപ്പോലെ നമുക്കും ആകണം, മുഹദ്ദിസ് ആകണം, ഫഖീഹ് ആകണം, ആലിമാകണം, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇൽമ് അന്വേഷിച്ചുകൊണ്ട് അതിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു. പക്ഷേ ചെന്നു നോക്കുമ്പോൾ ഇൽമു വേണ്ട വിധം നിന്ന് തരുന്നില്ല, തൗഫീഖ് ഇങ്ങോട്ട് കിട്ടണില്ല. കാരണം എന്താ? ഇഖ്ലാസോടുകൂടി അള്ളാഹുക്ക് വേണ്ടി മാത്രമായി അന്വേഷിച്ചെങ്കിലേ ഇൽമു നിന്ന് തരൂ എന്നാണ് ഇൽമു നമ്മളോട് പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് കിട്ടണോ, ഇത് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകണോ, അള്ളാഹുക്ക് വേണ്ടി മാത്രമാണെങ്കിലേ നിങ്ങൾക്കിത് ഉപകരിക്കൂ. ഇസ്ഹാബി റഹ്മഹുള്ളാഹി വിശദീകരിച്ച് പറഞ്ഞു, നഅം യത്ലുബുഹു അവ്വല. സലഫുകളിൽ ചിലർ ഇൽമ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. വൽഹാമിലു ലഹു ഹുബ്ബുൽ ഇൽം. എന്തിനു വേണ്ടിയിട്ട് ഇൽമു പഠിക്കുന്നത്? ഹുബ്ബുൽ ഇൽം, ഇൽമിനോടുള്ള പ്രിയം. ഇൽമു മുന്തിയതാണ്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് പഠിക്കുന്നത്. വഹബ്ബു ഇസാലത്തിൽ ജഹിൽ, അല്ലെങ്കിൽ ജഹിൽ പോകണം, ജാഹിലായി ജീവിക്കാൻ പറ്റൂല, അപ്പൊ ഇൽമു വേണം, അതിനുവേണ്ടി ഇൽമ് അന്വേഷിക്കുന്നത്. വഹബ്ബുൽ വലായിഫ്, അല്ലെങ്കിലോ ഇസ്ലാമിക രാജ്യങ്ങളാണ്, അവിടെ ഇൽമു പഠിച്ചാൽ ഇന്ന ഇന്ന വലീഫകൾ, ഇന്ന ഇന്ന ജോലികൾ കിട്ടാനുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ അറബി കോളേജ് വിളിക്കണം, അങ്ങനെ തന്നെയാണ്. അഫ്സൽ ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞ് ബി എഡും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഗവൺമെന്റ് ജോലി കിട്ടും. ഇവിടെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വലായിഫുകൾക്ക് വേണ്ടിയിട്ട്, ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ട് വനഹവിദാലിക്, ഇതുപോലുള്ള ഉദ്ദേശത്തിലാണ് ചിലർ തുടങ്ങുക. പക്ഷെ വഴിക്ക് വെച്ച് ഇൽമ അവനെ തിരുത്തും. വലം യക്കുൻ ന്വേഷിക്കുന്ന കാര്യത്തിൽ ഇത് അള്ളാഹുക്ക് വേണ്ടി തേടേണ്ട അറിവാണ്. ഇതിൽ ഇഖ്ലാസ് വേണമെന്നുള്ള അറിവ് ഈ തുടങ്ങുന്ന സന്ദർഭത്തിൽ അവരുടെ അടുക്കൽ ഉണ്ടാകുമായിരുന്നില്ല. നിയ്യത്ത് സത്യസന്ധമായിരിക്കണം, ഒരു വ്യാജത്തരവും അതിലേക്ക് കടന്നു വരരുത്. വ്യാജമായ ഒന്നിനു വേണ്ടിയിട്ട്, എന്തിന്റെങ്കിലും ഒരു വ്യാജ മറുപിടിക്കാൻ വേണ്ടി ആകരുത് അറിവന്വേഷിക്കുന്നത്. ഇഖ്ലാസും സിദ്ഖുൻ നിയ്യത്തും സത്യസന്ധമായി അള്ളാഹുക്ക് വേണ്ടിയിട്ടുള്ള തദയ്യുൻ, അത് സാദിഖാകാതെ, അതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ആദ്യമില്ലായിരുന്നു. ഫഇദാ അലിം, ഇൽമ് അവർക്കത് പഠിപ്പിച്ചു കൊടുത്തു. ഇൽമ് അവർ പഠിച്ചു വന്നപ്പോൾ അവർ ഉലമാക്കളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. കേട്ട് കഴിഞ്ഞപ്പോഴോ, അവർ പഠിച്ചു കഴിഞ്ഞപ്പോഴോ, ഹാസബ നഫ്സഹ, സ്വന്തത്തെ അവർ വിചാരണ ചെയ്യാൻ തുടങ്ങി. അവരവരെ തന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവന്റെ ലക്ഷ്യത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത്, അവന്റെ നാശം അതിലൂടെ ഉണ്ടാകുമല്ലോ, തന്റെ ലക്ഷ്യം തന്റെ നാശത്തിനുള്ളതാണല്ലോ എന്നവൻ ഭയപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് സ്വാലിഹത്തായ നിയ്യത്ത് അത് മുഴുവനായും അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും അവന്റെ അടുക്കലേക്ക് എത്തും, വഴിക്ക് വെച്ച് വന്നു. വഖദ് യതൂബു മിൻ നിയ്യത്തിഹിൽ ഫാസിദ വയന്തം. ഇൽമു തേടാൻ വേണ്ടി തുടങ്ങിയപ്പോ അവന്റെ അടുക്കൽ മുമ്പുണ്ടായിരുന്ന വൃത്തികെട്ട മോശമായ ഇത്തരം ലക്ഷ്യങ്ങൾ, ആ നിയ്യത്തുകളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് ഖേദിച്ചവൻ മടങ്ങും. അപ്പോ ഇൽമു അതിന്റെ ശരിയായ വഴിയിൽ അവർക്ക് കിട്ടും. വഅലാമത്തു ദാലിക്, ഇതിന്റെ അടയാളം എന്താണ്? തുടക്കത്തിൽ അതൊന്നും ഇല്ലായിരുന്നു, ഇടക്ക് വെച്ചെങ്കിലും അവന്റെ നിയ്യത്ത് നന്നായി എന്ന് ഒരാൾക്ക് സ്വയം വിചാരണ ചെയ്യാനും അടയാളമായി കാണാനും പറ്റുന്ന കാര്യം എന്താണ്? അന്നഹു യുഖ്സിറു മിന ദആവി. ദആവി എന്ന് പറഞ്ഞാൽ വാദങ്ങൾ, ജൽപ്പനങ്ങൾ, ഇല്ലാത്തത് വാദിച്ചെടുക്കുന്നതിനാണ് ദആവി എന്ന് പറയാം. അവനെ അതിന്റെ അടുക്കൽ ഇല്ലാത്തതും കൂടി വാദിച്ച് നടക്കുന്നൊരു നടത്തരുന്നുണ്ടായിരുന്നേ. അവൻ വലിയ ഇൽമിന്റെ ആളാണ്, വലിയ അറിവുള്ള ആളാണ് എന്ന് വാദിച്ച് നടക്കുന്നത്, അത് പറ്റ കുറഞ്ഞു പോകും, അതിന് അത് ചുരുങ്ങും. ഇൽമ് വാദിച്ച് നടക്കില്ല. വഹബുൽ മുനാദറ, ആരെങ്കിലും കിട്ടിയാൽ മതി തർക്കിക്കാനും ചർച്ച ചെയ്യാനും, അപ്പൊ ചർച്ച തർക്കുവാൻ, അതിനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആളെ കിട്ടിയാ ചർച്ച, ആളെ കിട്ടിയാ തർക്കം, അതിനുള്ള ആ ഹുബ്ബുൽ മുനാലറ, ചർച്ച ചെയ്യാനുള്ള പ്രിയമൊക്കെ ഒന്ന് കുറയും. വമൻ ഖസ്ദി തകസ്സുരി ബിഇൽമിഹി, തന്റെ അടുക്കലുള്ള ഇൽമ് ഉള്ളതിനേക്കാളും പെരുപ്പിച്ച് കാണിച്ച് ആ പെരുമ നടിച്ചു നടക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അതും കുറയും. വയസിരി അല നഫ്സിഹി, നേരെ മറിച്ച് സ്വന്തത്തിന് അവൻ ചെറുതായി കാണും. അവനവൻ ഒന്നുമല്ല എന്നുള്ളത് അവനവന്റെ നിസ്സാരത അവൻ മനസ്സിലാക്കും. فإن تكسر أو قال ألا നേരെ മറിച്ച് അവൻ ഈ തക്സീർ മുഖാസറത്ത് നടിച്ച് പെരുമയും നടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അന ആലമുൻ മിൻ ഫുലാൻ, എനിക്ക് ഇന്നാളെക്കാളും വിവരമുണ്ട്, ആ കാര്യം അയാളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് നടക്കണ ഒരുത്തനാണെങ്കിൽ ഫബ്ഉദല്ലഹു, അവനാണ് നാശം. അപ്പൊ ഇത് ചിലപ്പോ ഒരു പക്ഷേ ഒരാൾക്ക് തുടക്കത്തിൽ നിയ്യത്ത് നേരെ ആയിക്കൊള്ളുന്നില്ല. ഇൽമ് അതിന്റെ ഫളും അതിന്റെ മഹത്വവും കാണുമ്പോൾ ഏത് ജാഹിലും ഇൽമിനെ ഇഷ്ടപ്പെടുന്ന, ഇൽമിന്റെ ഫളല്ല അതാണ്, ഏത് ജാഹിലിനും ഇൽമ് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, ഒരു ജാഹിലിനോട് പൂർണ്ണ ജാഹിലാണ്, ഒരക്ഷരം പഠിക്കാത്ത പച്ച 100% 916 ജാഹിലാണെങ്കിലും ആ ജാഹിലിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ യാ ജാഹിൽ എന്ന് വിളിച്ചാൽ ദേഷ്യം പിടിച്ചു. അതാണ് ജഹിലിന്റെ കുബഹൽ. ജാഹിലിന് പോലും ജഹിൽ ഇഷ്ടമല്ല. നേരെ മറിച്ച് ഈ 100% ജാഹിലായ ഒരാളോട് അനക്ക് നല്ല വിവരം കിട്ടുമെന്ന് പറഞ്ഞാലോ സന്തോഷം. അതാണ് ഇൽമിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ആദ്യം ചിലപ്പോ ഹബ്ബുൽ ഇൽമിനോടുള്ള സ്നേഹം വേറൊന്നും വിചാരിച്ചിട്ട്, അല്ലെങ്കിലോ ജാഹിലായിട്ട് നടക്കാൻ പറ്റൂല. ആളുകളൊക്കെ അറിവുള്ളവരാകുമ്പോൾ കൂട്ടത്തിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ജാഹിലായി തീരാൻ പാടില്ല, കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണ്ടേ, നമ്മളങ്ങനെ ജാഹിലായി ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും പല നിലക്കുള്ള ലക്ഷ്യങ്ങൾ ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങുക. മുഹദ്ദിസ് ആകണം, ആലിമാകണം, ദാഴിയാകണം, ഇതൊക്കെ ആയിരിക്കും ചിലർക്കുണ്ടാകുക. പക്ഷെ ഇൽമ് പഠിച്ചു വരുമ്പോൾ ഇൽമ് അവരെ തിരുത്തും. ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഖാലിസായി മാത്രം ചെയ്യേണ്ടതാണ്, വേറെ ഒരു ലക്ഷ്യവും അതിന് കലരാൻ പാടില്ല എന്നുള്ളത് വന്നാൽ അവൻ അവിടെ വെച്ച് തിരുത്തുകയും അവിടെ വെച്ച് റൂട്ട് ക്ലിയർ ആക്കുകയും ചെയ്താൽ രക്ഷപ്പെട്ടു. റൂട്ട് ക്ലിയർ ആക്കുമ്പോഴുള്ള ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അവനവൻ അവനവനെ കുറിച്ച് വാദിച്ച് നടക്കുന്നതൊന്നും ഉണ്ടാകില്ല. ഒന്ന് കുറയും, ഒന്ന് ചുരുങ്ങും, പിള്ളതിനനുസരിച്ചൊക്കെ ഒന്ന് ചുരുങ്ങും. അതുപോലെ തന്നെ മുനാദറത്തിനോടുള്ള പ്രിയം വല്ലാണ്ടുണ്ടാവില്ല. എല്ലാവരോടും ചർച്ച ചെയ്യാതെ തർക്കിക്കുക, അതിലാളാകുക, അല്ലെങ്കിൽ തക്കസൂർ പെരുമ നടിച്ച് നടക്കുക എന്നുള്ളത്, എൽമ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓനെ കണ്ടാൽ തന്നെ ഓന്റെ എൽമ അളക്കാൻ പറ്റും. മുൻപുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെട്ടിരുന്നത്, അവർ വളരെ വെറുത്തിരുന്ന സലഫുകൾ വെറുത്തിരുന്ന കാന യക്ര, സലഫുകൾ വെറുത്തിരുന്ന ഒരു കാര്യമാണെന്ത്, ഒരാൾ തന്റെ അടുക്കലുള്ള കോപ്പ് മുഴുവനും പ്രകടിപ്പിക്കുക എന്നുള്ളത്. എത്ര ഉണ്ട് എന്നുള്ളത് വേറുള്ളവന് ഓൻ്റെ കേൾക്കുമ്പോൾ തന്നെ അളക്കാൻ പറ്റും, ഏതറ്റം മുതൽ ഏതറ്റത്ത് മുട്ടും എന്നുള്ളത്. അങ്ങനെ വേറൊരാൾക്ക് വെളിവാക്കി കൊടുക്കുക എന്നുള്ളത്, അവനവന്റെ അടുക്കൽ എത്ര ആഴുണ്ട് എന്നുള്ളത് ഒരാൾക്ക് വെളിവാക്കി കൊടുക്കുക എന്നുള്ളത് സലഫുകൾ വെറുത്തിരുന്ന കാര്യം. നേരെ മറിച്ച് അവനവന്റെ അടുക്കൽ ഉള്ളത് പരമാവധി ചുരുക്കിയെടുക്കുക എന്നുള്ളതാണ്. സക്കാത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് പുറത്തേക്ക് പോകുന്നത് അത്രേ ഉള്ളൂ, പുറത്തേക്ക് പോകുന്നത് 2.5%. അപ്പൊ എത്ര ബാക്കി ഉണ്ടാകണം? 97 അവിടെ ഉണ്ടാകണ്ടേ? അതുണ്ടായെങ്കിലേ 2.5%. അതാണ് ഇൽമ് വേണ്ടത്. മറ്റേതോ 100% പുറത്തേക്കണ്ട് കാണാം, ഉള്ളത് മുഴുവനും പുറത്തുണ്ടാവും. അതൊക്കെ ഒന്ന് ചുരുങ്ങും നിയ്യത്ത് ഖാലിസാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന കാര്യത്തിൽ ഒരു വളരെ രസകരമായ ഒരു ചരിത്രം, ഒരു കഥ മുൻഗാമികൾ വിശദീകരിക്കാറുണ്ട്. ഒരാള് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. വിവാഹം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ അവൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, നല്ല തറവാടിത്തമുണ്ട്, നല്ല പൈസയുണ്ട്, അല്ലുണ്ട്, ഇവന്റെ അടുക്കൽ ഒരു ചുക്കില്ല. അപ്പൊ അവൾ അത് വിസമ്മതിച്ചു. അപ്പോ ഇവനിങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് അവളെ നേടിയെടുക്കാൻ കഴിയുക? ഒന്നുകിൽ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഹസബ് ഉണ്ടാക്കണം, നല്ല
തറവാടിത്തുണ്ടാക്കുക. പൈസ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. തറവാടിത്തം വേണമെങ്കിൽ ഉണ്ടാക്കാം. എങ്ങനെ തറവാടിത്തം ഉണ്ടാക്കുക? അവൻ ഇൽമ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇൽമുള്ള തറവാട്, അറിവുള്ള തറവാട്, പണ്ഡിത തറവാട് എന്ന ഒരു ഖ്യാതി കിട്ടുമല്ലോ, അത് വേഗം ഉണ്ടാക്കാനോ, അതിന് വേണ്ടിയിട്ട് ഇൽമ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. ഇൽമ പഠിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്ഥാനവും നല്ല ഹസബും നല്ല തറവാടിത്തവും ഒക്കെ ഉണ്ടായി. അത് കണ്ടപ്പോ ഈ സ്ത്രീ അങ്ങോട്ട് പറഞ്ഞയച്ചു അവനെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി. അപ്പോ അവൻ പറഞ്ഞു, ലാ ഉസീറു അലൽ ഇൽമി ഷൈആ, ഇല്ല ഇൽമുണ്ട് അങ്ങനെ അവളെ ഞാൻ വാങ്ങിയെടുക്കുക എന്നുള്ളത് അല്ല. ഇൽമാണ് എനിക്ക് ഏറ്റവും വലുത്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവളെ നേടാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിന് അവളെ കൊണ്ട് ഞാൻ എന്റെ ഇൽമിനെ അതിനെ മാറ്റിവെക്കൂല, അതിന് വേണ്ടിയിട്ട് അവളെടുക്കൂല. ഇൽമ അവന് പഠിപ്പിച്ചു കൊടുത്തു, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമാകേണ്ടതാണെന്നുള്ളത് അവളെ ഒഴിവാക്കി. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമുക്ക് ചിലപ്പോ തുടക്കത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും, പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇൽമിന്റെ മുന്നിൽ അതൊക്കെ മാറ്റിവെക്കണം. കാരണം ഇത് അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി മാത്രമായി, സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് നേടിയെടുക്കേണ്ട കാര്യമാണ് ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഇൽമ് അന്വേഷിക്കുന്ന ആളുകൾ നന്നായി സൂക്ഷിക്കണം. മിന ശിർക്കി ഫിൻ നിയ്യ, നിയ്യത്തിൽ ശിർക്ക് കലർന്നു വരുന്നതിന്, നിങ്ങളുടെ നിയ്യത്തുകളിൽ കടന്നു വരുന്ന ശിർക്കിനെ നന്നായി സൂക്ഷിക്കണം. فإن الله تعالى يقول كما في الحديث القدسي قدسي آية حديث الله سبحانه وتعالى പറഞ്ഞു انا اغنى الشركاء عن الشرك. പങ്ക് വെച്ചിട്ടുള്ളതിൽ മറ്റു പങ്കാളികൾ അവരുടെ കാര്യത്തിൽ പങ്ക് ചേർത്ത് വെച്ചിട്ടുള്ള പങ്കിന്റെ ഓഹരിയിൽ ഞാൻ ആ പങ്കുകാരിൽ ഏറ്റവും ധന്യനാണ്. ആരെങ്കിലും കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പങ്ക് വെച്ചാൽ ആ പങ്കാളികളുടെ കൂട്ടത്തിൽ തീരെ ആവശ്യമില്ലാത്തതിരിക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ ആവശ്യമുണ്ടാവും, അവര് പടപ്പുകളാണ്. ഞാൻ റബ്ബായ അല്ലാഹ് അവര് പങ്ക് ചേർത്ത് വെച്ചവരിൽ നിന്നൊരു പങ്ക് ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഅ ഗൈരി തറക്തുഹു വശിർക. ആരെങ്കിലും ഒരു അമല് ചെയ്യുന്നു, ആ അമലിൽ എന്റെ കൂടെ മറ്റാരെയെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അവനെയും ഞാൻ ഒഴിവാക്കും. അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ശിർക്കും, പിന്നെ അതിന് അമല് എന്നല്ല, ഇബാദത്ത് എന്നല്ല, ശിർക്ക് എന്നാണ് അതിന് പേര്. ഒരു അമല്, ഒരു ഇബാദത്ത് ശിർക്കതിൽ കടന്നു വന്നാൽ പിന്നെ ഇബാദത്ത് എന്നുള്ള പേര് പോയി, പിന്നെ അതിന്റെ പേര് ശിർക്ക് എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇബാദത്ത്, ഇബാദത്താണ്. അല്ലല്ലാത്തവർക്ക് അത് പകുത്തു കൊടുത്താൽ തറത്തുഹു വശിർക്ക, അവനെയും ഞാൻ ഒഴിവാക്കും, അവന്റെ ശിർക്കും ഞാൻ ഒഴിവാക്കി. വഖദ് അജ്മ അൽ ആരിഫു, അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുള്ള ഉലമാക്കൾ, വിവാദത്തിൽ ധാരാളമായി മുഴുകിയിട്ടുള്ള ഉലമാക്കൾ, അവർ അവരുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. അന്നസ്തിഹ്കാമൽ ഹലക ഇന്നമാ യകൂനു ഇദാ ഹല്ലല്ലാഹു ബൈനൽ ഇൻസാൻ വനഫ്സിഹി, നാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരാളുടെ നാശം ഉറപ്പിച്ചു. ഇസ്തിഹ്കാമുൽ ഹലക, ഇനി അതിൽ നിന്നൊരു രക്ഷയില്ല, ഒരാൾ നശിച്ചതു തന്നെ നാശത്തിന്റെ ഏറ്റവും വലിയ, അതിന്റെ എല്ലാം കൂടി ഭദ്രമായി വന്ന് നാശം ഒരാളുടെ മേൽ ഉറപ്പായി എന്നതിന്റെ അടയാളത്തിൽ ആരിഫീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ആ കാര്യം? യക്കൂൻ ഇന്നമ യക്കൂൻ ഇദ ഹല്ലല്ലാഹു ബൈനൽ ഇൻസാനി വനഫ്സിഹി, ഒരിത്തനെ അല്ലാഹ് അവനും അവന്റെ നഫ്സിന്റെയും ഇടയിൽ വിട്ടുകൊടുക്കുക. ഓരോരുത്തരെയും അവനെ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അവന്റെ കാര്യം അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരാളുടെ കാര്യം അല്ലാഹ് അവനെ തന്നെ ഏൽപ്പിച്ചാൽ നമ്മുടെ ഹിദായത്തിന്റെ കാര്യം, നമുക്ക് തൗഫീഖ് ലഭിക്കുന്നതിന്റെ കാര്യം അത് നമ്മളായിട്ടുണ്ടാക്കണം, നമ്മളായിട്ട് പരിശ്രമിച്ചുണ്ടാക്കണം എന്ന് ഏൽപ്പിച്ചാൽ നമുക്ക് കഴിയോ? നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾ നശിച്ചത് തന്നെ. നമ്മുടെ കാര്യം അല്ല നമുക്ക് തന്നെ വിട്ടു തന്നാൽ നശിച്ചത് തന്നെ. എന്ത ഇതിൻ തത്തഹത്തഫുഹു ശൈത്താൻ, ആ സന്ദർഭത്തിലാണ് ശൈത്താൻ അവനെ റാഞ്ചിക്കൊണ്ടുപോവുക. അവനെയും കൊണ്ട് എല്ലാ വഴിയിലൂടെ കൊണ്ടുപോകും. ഏത് വഴിക്ക് ശൈത്താൻ അവനെ കൊണ്ടാകാൻ കഴിയും?
പിന്നെ അവൻ ഏറ്റവും നല്ലത് നരകം തന്നെയാണ്, നരകത്തിന് അവൻ അർഹരായിത്തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅലം, ഇദാ ദുഇയ ബിഹി ഉജീബ്, അല്ലാഹനെ ആ രണ്ട് ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് വിളിച്ചാൽ ആ വിളിച്ച ദുആക്ക് ഉത്തരം നൽകപ്പെടും, അതിനർഹമായ വിളിയാണ്. ആ രണ്ട് ഇസ്മുകൾ, ഇസ്മുല്ലാഹിൽ അഅലം, അത് വെച്ചിട്ട് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് മുൻനിർത്തി നിന്നോട് ഇസ്തിഗാസ ചെയ്യുന്നു. വ്യാകുലപ്പെട്ട് പ്രയാസത്തിലകപ്പെട്ട് പ്രയാസത്തിൽ നശിക്കാൻ പോകുന്ന ഒരാൾ അതിൽ നിന്ന് സഹായം തേടുന്നതാണ് ഇസ്തിഗാസ. അല്ലാഹുവേ, നാശത്തിന്റെ പടുവക്കിൽ നിന്ന് ഞാൻ നിന്നോട് കരകയറാൻ വേണ്ടി ചോദിക്കുന്നു, അസ്തഗീസ് ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യവും റബ്ബെ നീ നേരെയാക്കി തരണേ, എന്റെ എല്ലാ കാര്യവും റബ്ബെ നീ നേരെയാക്കി തരണേ, വലാ തഖിൽനി ഇലാ നഫ്സി ഫർഫത ഐൻ, എന്നെ എന്റെ നഫ്സിലേക്ക് നീ ഏൽപ്പിക്കരുതേ, ഫർഫത ഐൻ, ഒരു കണ്ണ് ചിമ്മുന്ന നേരം പോലും, ഒരു സെക്കൻഡ് പോലും, ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് റബ്ബെ, എന്റെ ഹിദായത്തിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചാൽ, എന്റെ സ്വർഗനരകത്തിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചാൽ, എനിക്കുള്ള തൗഫീഖിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചാൽ, ഇല്ല, ഒരു ചുക്കും ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഞാൻ നഷ്ടപ്പെട്ടത് തന്നെ. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തഖിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. ഹമ്മാദ് ബിൻ സലമ റഹ്മഹുല്ലാ പറഞ്ഞു, മൻ തലബൽ ഹദീസ ലിഗൈരില്ലാ മക്റബിഹി, ഒരാളെ ഹദീസ് പഠിക്കുന്നത് അല്ലാഹുക്ക് വേണ്ടി അല്ലാത്ത വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിലാണെങ്കിൽ ഹദീസ് അവനെ കുതന്ത്രത്തിൽ അകപ്പെടുത്തും, ഹദീസ് പഠിച്ചു നശിക്കും. നമ്മൾ അത്ഭുതപ്പെടും. നോക്കി, നിങ്ങൾ ഹമ്മാദ് ബിൻ സലമ റഹ്മഹുല്ലാണ് ഈ പറഞ്ഞത്, ഏത് കാലത്ത് നമ്മൾ അത്ഭുതപ്പെടും പലരും, എങ്ങനെ എത്രയും ഹദീസ് പഠിച്ച ആള് പിന്നെ എങ്ങനെ നശിക്കണേ, ഹദീസിലാണ് അയാൾ ഡോക്ടറേറ്റ് തന്നെ എടുത്തേക്കണേ, എന്നിട്ട് ഹദീസിൽ ഡോക്ടറേറ്റ് എടുത്ത അയാൾ പിന്നെ എങ്ങനെ ഈ വൈഫായ ഹദീസും കൊണ്ട് ഈ ശുരുക്കിനെ ന്യായീകരിച്ചെടുക്കുന്ന, ആർക്കും എന്തു സംഭവിക്കാം, ഏതൊരാൾക്കും എന്തു സംഭവിക്കാം. ഒരാളുടെ ഹൃദയവും അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലല്ലാതെ ഇല്ല. ഇഖ്ലാസ് കൊണ്ടല്ലാതെ ഇതിനൊന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ അയാളോ ഇത്ര വലിയ ആലിമം, ഇത്ര വലിയ ആലിമം, ഇത്ര ഇത്ര യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ആളോ, ഇത്ര ഇത്ര കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആളോ, ഇത്ര ഇത്ര കിതാബുകൾ ഓതിയിട്ടുള്ള, ഇത്ര ഇത്ര കിതാബുകൾ രചിച്ചിട്ടുള്ള, ഇത്ര ഇത്ര വായന പറഞ്ഞു നടക്കുന്ന അയാളോ, ഇത്ര ഹദീസ് ഹിഫ്ളുള്ള, എത്ര എത്ര ഹദീസ ഹിഫ്ളുള്ളത്, എത്ര എത്ര മത്തനുകൾ, എത്ര എത്ര സനദുകൾ, ഇതൊക്കെ ഹിഫ്ളുള്ള ആള് എവിടെ പോകുക, വഴിതെറ്റിപ്പോക എവിടെ, ലിഗൈരില്ല, അല്ലല്ലാത്തവർക്ക് വേണ്ടി വേറെന്തെങ്കിലും ലക്ഷ്യത്തിനാണോ, മക്കറബിഹി, ഹദീസ് തന്നെ അവനെ മക്കറില്ല. നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഇൽമു ലഭിക്കാനുള്ള ഏറ്റവും വലിയ സഹായം. ഇൽമു പഠിക്കാൻ എന്താ ഇൽമു പഠിക്കാൻ സഹായിക്കുന്ന കാര്യം, പഠിക്കാൻ കഴിയുന്നില്ല പലർക്കും, അതാ പറയാം, മനസ്സിലാകുന്നില്ല, കുറെ കേട്ടതാണ് നിൽക്കുന്നില്ല, തൗഫീഖ് കിട്ടുന്നില്ല, അങ്ങനത്തെ എത്തണില്ല. എന്താ അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം, അത് നിയ്യത്ത് നന്നാക്കാനാണ്. കമ ഖാല അബു അബ്ദില്ല അർറുസ്ബാരി റഹിമഹുല്ലാ, അൽഇൽമു മൗഖൂഫുൻ അലൽ അമൽ, ഇൽമു തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് എവിടെയാ, അമലുണ്ടോ ഇൽമുണ്ടാവും. വൽ അമലു മൗഖൂഫുൻ അലൽ ഇഖ്ലാസ്, അമൽ എവിടെ നിൽക്കുക, ഇഖ്ലാസ് ഉണ്ടോ, അമലിന് തൗഫീഖ് ഉണ്ട്. വൽ ഇഖ്ലാസു ലില്ലാ യൂരിസുൽ ഫഹ്മ് അനില്ലാഹി അസ്സ വജൽ, ഇഖ്ലാസ് ഉണ്ടോ, അതിലൂടെയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഫഹ്മ് ഉണ്ടായിത്തീരുക, അല്ലാഹിനെ കുറിച്ചുള്ള ഇൽമു ലഭിക്കുക ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. ഇബ്രാഹിമുൻ നഹഈ റഹിമഹുള്ള പറഞ്ഞു, മനിബ്തഗ ശൈഅൻ മിനൽ ഇൽം യബ്തഗി ബിഹി വജ്ഹല്ലാ ആതാഹുല്ലാഹു മിൻഹുമാ യക്ഫി. ഇഖ്ലാസോട് കൂടിയിട്ട് ഇൽം അന്വേഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. ആരെങ്കിലും ഇൽം അന്വേഷിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ ആതാഹുല്ലാഹു മിൻഹു മാ യക്ഫീഹി, അവന് ആവശ്യത്തിന് മതിയായ അത്രയും പരലോകത്തേക്ക് അവർ ഉപകരിക്കാവുന്ന അത്രയും അല്ലാഹു അവനതിൽ നിന്ന് കൊടുത്തിരിക്കും. ഓരോരുത്തർക്കും അനുസരിച്ച് അവന് ആവശ്യമുള്ളത് അല്ലാഹു അവനെ കൊടുത്തിരിക്കും. ഇഖ്ലാസോടുകൂടി അന്വേഷിച്ചാൽ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ആദ്യത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇൽമിൽ നിന്ന് തടയപ്പെടുന്ന, പാതി വഴിയിൽ വെച്ച് മുറിഞ്ഞു പോകുന്ന, തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്ന, കിട്ടിയിരുന്ന സൗകര്യങ്ങളൊക്കെ നശിച്ചു പോകുന്നതിന്റെ കാരണം അത് ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകലാണ്. അസ്അലുല്ലാഹൽ അലീം അൻ യർസുഖനൽ ഇഖ്ലാസ് ലിവജ്ഹിഹിൽ കരീം. രണ്ടാമത്തെ അൽ ആഇഖു സാനി, രണ്ടാമത്തെ ആഇഖ് തർക്കുൽ അമൽ, അമല ഒഴിവാക്കൽ. ഇൽമ് പഠിക്കുക, അതിന്റെ അമല ഒഴിവാക്കൽ. ഇൽമ് പഠിക്കുന്നത് അള്ളാഹുന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് അവനവന്റെ അമല് നേരെയാക്കാൻ, അതതിന്റെ അടയാളങ്ങളിൽ പെട്ടത്. അതൊഴിവായാൽ പിന്നെ ഇൽമ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, വഴിക്ക് വെച്ചത് നഷ്ടപ്പെട്ടു പോകും. അബൂ ബുർദത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا تزول قدم عبد يوم القيامه حتى يسال عن عمره عن عمره فيما افنى. قيامه നാളിൽ ഒരടിമയുടെയും കാലുകൾ നീങ്ങുകയില്ല, വെച്ചിടത്തു നിന്ന് ചലിക്കാൻ കഴിയില്ല. നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ല, അതിലൊന്നാമത്തേത് അൻ ഉംരിഹി, അവന് കൊടുത്തിട്ടുള്ള ആയുസ്, ഫീമ അഫ്ന, എന്തിലാണത് നശിപ്പിച്ച് കളഞ്ഞത്. വൻ ഇൽമിഹി ഫീമ ഫഅല ബിഹി, അവന് കൊടുത്തിട്ടുള്ള ഇൽമിനെ കുറിച്ച് എന്താണ് അതുകൊണ്ട് അവൻ ചെയ്തത്, എന്താണ് അവൻ അതുകൊണ്ട് ചെയ്ത അമല്. ഇൽമ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, അത് അള്ളാഹിന്റെ അടുക്കൽ വിചാരണ നാളിൽ അള്ളാഹ് എടുത്തിട്ട് ഹിസാബ് നോക്കി തീർക്കുന്ന കാര്യമാണ് കിട്ടിയ അറിവ്. കുറെ കിട്ടണം, കിട്ടണതിനനുസരിച്ച് ബോധ്യപ്പെടുത്തണം. സമ്പത്ത് കിട്ടിയാൽ അത് ബോധ്യപ്പെടുത്തണം, എന്നതുപോലെ തന്നെ ഇൽമ് കിട്ടിയാൽ അതിന്റെ കണക്ക് ബോധ്യപ്പെടുത്തണം. ഇൽമിന്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് കിട്ടിയതിൽ നീ ചെയ്തത്, അതുകൊണ്ട് നീ എന്ത് ചെയ്തു. അതുപോലെ തന്നെ വൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ്. ബാക്കി എല്ലാത്തിനും ഒറ്റ ചോദ്യമാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് മാത്രം രണ്ട് ചോദ്യമുണ്ട്. മിനൈനക്ത സബ, എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്, ഏത് വഴിയിലൂടെ കൊണ്ടുവന്നു. മുസ്ലിമീങ്ങളിൽ ഏതാണ്ട് കുറെ ആളുകളെങ്കിലും ശ്രദ്ധിക്കുന്ന കാര്യം ഇതാണ്. നല്ലവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക, വന്ന വഴി ശ്രദ്ധിക്കും, ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ. ഒരു ചില്ലിക്കാശ് തന്റെ പോക്കറ്റിലേക്ക് വരരുത്, തന്റെ കുട്ടികളും കുടുംബവും തിന്നരുത് എന്ന് പലരും ആഗ്രഹിക്കും. അതേപോലെ രണ്ടാമതൊരു ചോദ്യം, വഫീമ അംഫഖഹു, ഏതിലാണ് ചെലവഴിച്ചത്, അതും സൂക്ഷിക്കണം, അതും കണക്ക് ബോധിപ്പിക്കണം. എങ്ങനെയാണോ സമ്പാദിച്ചത് എന്നുള്ളത് കണക്ക് ബോധിപ്പിക്കണം, എന്തിലാണ് ചെലവഴിച്ചത് എന്നും ബോധിപ്പിക്കണം, അല്ലാതെ അനങ്ങാൻ കഴിയില്ല. നാലാമത്തേത് വൻ ജിസ്മിഹി ഫീമ അബ്ല, തനിക്ക് ലഭിച്ച ആരോഗ്യം, തനിക്ക് ലഭിച്ച ശരീരം എന്തിലാണ് അതിനെ നശിപ്പിച്ചു കളഞ്ഞത്, എന്തിനാണ് അതിനെ ക്ഷീണിപ്പിച്ചത്, ആരോഗ്യത്തിന് എന്ത് ചെയ്തു. ഇതേ കാര്യം തന്നെ ഖതീബുൽ ബഗ്ദാദി മറ്റൊരു റിവായത്തിൽ പറഞ്ഞത്, വൻ ഇൽമിഹി മാദാ അമില ഫീഹി എന്ന റിവായത്ത്. അവന്റെ ഇൽമിനെ കുറിച്ച് ചോദിക്കും, എന്താണ് അവൻ അതുകൊണ്ട് ചെയ്ത അമല്. ഇൽമ് കിട്ടുക എന്നുള്ളത് മാത്രം പോരാ, എത്ര ഇൽമ് ഹിഫ്ളാക്കിയിട്ടുണ്ട്, എത്ര ഇൽമ് പഠിച്ചിട്ടുണ്ട്, എത്ര ഇൽമ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കാണും. കിട്ടിയിടത്തോളം എത്രയാണ് അമല് ചെയ്തത് എന്നതും കൂടി ചോദിക്കപ്പെടും. പല അറിവുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എത്രത്തോളം നമ്മൾ വാങ്ങി വെക്കുന്നോ ഓരോന്നും പെൻഡിങ് ഇങ്ങനെ കുറെ ഉണ്ടാകും, ഗ്യാപ്പ്. നമ്മുടെ ജീവിതത്തിൽ അത് വന്നപ്പോ എന്ത് അമൽ ചെയ്തു ആ കിട്ടിയ എൽമ കൊണ്ട്? അതിനുള്ളതാണ് എൽമ. ആ കാര്യം ചോദിക്കപ്പെടാതെ കാലും അതിനുള്ള ഉത്തരം ബോധിപ്പിക്കാതെ രണ്ട് കാൽപാദങ്ങളും നീക്കിവെക്കാൻ ഒരടിമക്കും സാധിക്കില്ല. വഫീഹി അൻ അബി ദർദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അബു ദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ തകൂനു ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമ, നിനക്ക് ആലിമാകാൻ കഴിയില്ല നീ ഒരു നല്ല മുതഅല്ലിമായാലല്ലാതെ. ആളുകൾ എന്ന് പലരെയും പണ്ഡിതന്മാരെന്ന് പറയും, വലിയ പണ്ഡിതനാണ്. അപ്പൊ ഒറ്റ ചോദ്യം ചോദിക്കും, അയാൾ ആരെ പഠിപ്പിച്ചത്, ആരുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്? അയാൾ ആരുടെ അടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല, വലിയ പണ്ഡിതനാണ്. പിന്നെ അയാൾ കാസറ്റ് കേട്ടും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ പഠിച്ച ആളാണ്, പക്ഷെ ഭയങ്കര പണ്ഡിതനാണ്. ലാ തകൂനു ആലിമ, നീ ഒരിക്കലും ആലിമാവില്ല, ഹത്താ തകൂന മുതഅല്ലിമ, മുതഅല്ലിമാകാതെ. മുതഅല്ലിമാകാതെ ആലിമാകാൻ എന്നുള്ളതില്ല. അബു ദർദ റളിയല്ലാഹു തആല അൻഹുവാണ് ഇത് പറയുന്നത്. മുതഅല്ലിമാരാണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ആലിമിന്റെ അടുക്കലിരുന്ന് ഇൽമ് അതിന്റെ കൃത്യമായ ക്രമത്തിൽ പഠിച്ചു പോകുന്ന ആൾക്കാണ് മുതഅല്ലിം എന്ന് പറയാം. അങ്ങനെ ഒരു മുതഅല്ലിമാകാതെ ആലിമാകാന്നുള്ള ഒരത്ഭുത പരിപാടി ഇല്ല. ولا تكون بالعلم عالما حتى تكون به عاملا എന്ന് മാത്രമല്ല, ولا تكون بالعلم عالما, നീ ഇൽമ് കൊണ്ട് ആലിമാവില്ല. ഇൽമ് കിട്ടിയത് കൊണ്ട് ഒരു മുതഅല്ലിമായി. അപ്പൊ ഇൽമ് കിട്ടി, ആലിമിന്റെ അടുക്കൽ പോയി മുതഅല്ലിമായിട്ട് ഇരുന്നാൽ ഇൽമ് കിട്ടും. പക്ഷെ ആ കിട്ടിയ ഇൽമ് കൊണ്ടും നീ ആലിമാവില്ല. ഹത്താ തകൂന ബിഹി ആമിലൻ, അതുകൊണ്ട് നീ ആമിലായാലല്ലാതെ ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നവനായാലല്ല. കിട്ടിയ ആ ഇൽമ് മുതഅല്ലിം, മുതഅല്ലിമാകാൻ ആലിമിന്റെ അടുക്കൽ നിന്ന് ഇൽമ് നേടണം. ആലിമിന്റെ അടുക്കൽ നിന്ന് നിനക്ക് കിട്ടിയ ഇൽമ് കൊണ്ടും നീ ആലിമാവില്ല, ഒരു ആമിലാകാതെ. അതുകൊണ്ട് നീ പ്രവർത്തിച്ച് കൃത്യമായി നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് അമൽ ചെയ്താലല്ലാതെ ആലിമാവില്ല. ആലിമീങ്ങൾക്ക് പറയുന്ന അറബിയിലുള്ള മറ്റൊരു വാക്കാണെന്ത്? അഹലുൽ ഇൽം, ഇൽമിന്റെ അഹൽ എന്നാണ്. ഇൽമിന്റെ അഹൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളാണ് അതിന്റെ അഹൽ, അതിന്റെ ആളുകൾ. അവരതുകൊണ്ടാ, അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഇൽമുണ്ടാണ്. അതുകൊണ്ട് ഇൽമിന്റെ അഹൽ എന്ന് പറയാം, ഇൽമിന്റെ അഹൽ എന്ന് പറയാം. അതുകൊണ്ട് ആലിമാകണമെങ്കിൽ ഒന്ന് മുതഅല്ലിമാകണം. മുതഅല്ലിമാകാതെ ആലിമാകുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവർക്കും. മുതഅല്ലിമാകാൻ വലിയ ക്ഷമ നേരൊന്നും ഉണ്ടാവില്ല, അത് പെട്ടെന്ന് സ്പീഡായിട്ട് എല്ലാവർക്കും ആലിമാകണം എന്നുള്ളതേ ഉള്ളൂ. ആലിം കോഴ്സുകളേ ഉള്ളൂ, പെട്ടെന്ന് ആലിമാകലാണ്. മുതഅല്ലിമായിട്ടിരിക്കാൻ നേരം തന്നെ കിട്ടൂല. ഇനി മുതഅല്ലിമായാൽ ഇൽമ് കിട്ടും, പക്ഷേ ഇൽമ് കൊണ്ട് ആലിമാകണമെങ്കിൽ ആമിലാകണം. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ആലിമാണ്, അള്ളാഹിന്റെ മുമ്പിൽ ആലിമല്ല. ആലിമാകണമെങ്കിൽ അതുകൊണ്ട് ആമിലായിരിക്കണം, ഇൽമ് കൊണ്ട് അമൽ ചെയ്യുന്നവനായിരിക്കണം. വഫീഹി അൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ഹത്തഫൽ ഇൽമു ബിൽ അമൽ ഫൈനജാബഹു വഇല്ലർത്തഹൽ. ഒരാളുടെ അടുക്കൽ ഒരു ഇൽമ് ചെന്നാൽ ആ ഇൽമ അയാളുടെ അടുക്കൽ നിന്നിട്ട് ഹത്തഫൽ ഇൽമു ബിൽ അമൽ, ഇൽമ അമലിനെ വിളിക്കും, ഇൽമ അമലിനെ വിളിക്കും. ഫൈനജാബഹു, അമൽ ഉത്തരം കൊടുത്താൽ ഇൽമ അവിടെ നിൽക്കും, കൂടെ നിൽക്കും. വഇല്ല, അമലിനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിലോ, ഇർത്തഹൽ, ഇൽമ പോവും, യാത്ര തിരിക്കും, തിരിച്ചു പോവും. ഒരാളുടെ അടുക്കൽ ഇൽമ വന്നാൽ ഇൽമ കൂട്ടിനെ അമലിനെ വിളിക്കും, അമല് കൂടെ ചെന്നാൽ നിലനിൽക്കും, അല്ലെങ്കിൽ ഇർത്തഹൽ, ഇൽമ വന്നോർത്തേക്ക് പോകും. അതാണ് ഇൽമിന്റെ സ്ഥിതി, അമൽ കൊണ്ടല്ലാതെ അത് നിലനിൽക്കില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുള്ള പറയും, ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിമ ഹത്താ യഅമല ബിഹി, പഠിച്ചതുകൊണ്ട് ഒരാൾ ജാഹിൽ എന്നായിരിക്കും, പഠിച്ചിട്ട് ഒരാൾ ജാഹിൽ എന്നായിരിക്കും. ഏതുവരെ? ഹത്ത അമല ബിഹി, പഠിച്ചതുകൊണ്ട് അമല് ചെയ്യുന്നത് വരെ. ഫൈദ അമില ബിഹി കാന ആലിമ, അമൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആലിമായി. അമൽ ചെയ്തു കഴിഞ്ഞാലേ ഒരാളെ ആലിമാകുന്നുള്ളൂ, അല്ലാതെ അൻപ് കിട്ടിയതുകൊണ്ട് ഒരാൾ ആലിമാകുന്നില്ല. കൊണ്ട് അമൽ ചെയ്യാന്നുള്ളതാണ് കിട്ടിയ ഇൽമ്, അതിന്റെ ഹിഫ്ള്, അത് സംരക്ഷിക്കപ്പെടാനും അത് നിലനിൽക്കാനും അത് തബാത്ത് ഉറച്ചു നിൽക്കാനുമുള്ള മാർഗം. ഇടറിപ്പോവില്ല, അല്ലെങ്കിൽ മറന്നുപോകും. അതുകൊണ്ടാണ് ഷർബി റഹ്മഹുള്ള പറയാറുണ്ടായിരുന്നത്, കുന്നസ്തഈനു അലാ ഹിഫ്ളിൽ ഹദീസ് ബിൽ അമലി ബിഹി. ഹദീസ് ഹിഫ്ളാക്കാൻ ഞങ്ങൾ ഇസ്തിആനത്ത് നടത്തിയിരുന്നത്, അള്ളാഹുവോട് ഞങ്ങൾ സഹായം തേടിയിരുന്നത് ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടാണ്. ഹദീസ് ഹിഫ്ളാക്കാൻ വേണ്ടി അള്ളാഹുവോട് ഞങ്ങൾ സഹായം തേടിയിരുന്നു, അതിനുള്ള സഹായമായി ഞങ്ങൾ കണ്ടിരുന്നത് അതാ. അതുകൊണ്ട് അമൽ ചെയ്യാനുള്ളത് വക്കുന്നസ്തഈനു അലാ തലബിഹി ബിസ്സൗം. നോമ്പ് പിടിക്കും ഞങ്ങൾ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനല്ലാന്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി അമൽ ചെയ്തിട്ടാണ് അവർ ഇൽമിന് വേണ്ടി അള്ളാഹുവോട് സഹായം ചോദിച്ചിരുന്നത്. ഒരാൾ ഇൽമ് അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ദീർഘമായി വർഷങ്ങളോളം നന്നായി ഇബാദത്തനുഷ്ഠിക്കും, ദീർഘമായി ഇബാദത്തുകളിൽ മുഴുകും, എന്നിട്ട് ഇൽമ് അന്വേഷിക്കും. അപ്പൊ അതിന് എളുപ്പം കിട്ടും. അവര് അമലൊഴിവാക്കിയിട്ടല്ല ഇൽമ് അന്വേഷിച്ചിരുന്നത്, ഇൽമ് കിട്ടിയാൽ അത് അമൽ ചെയ്തെങ്കിലേ നിലനിൽക്കുള്ളൂ എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നത്, ഇന്നി ലഅഹ്സബുൽ അബ്ദ യൻസൽ ഇൽമ കാന യഅലമുഹു ബിൽ ഖതീഅത്തി യഅമലുഹാ. ഒരാൾ തനിക്ക് കിട്ടിയ അറിവ് മറന്നു പോകുന്നതിന് ഞാൻ കാണുന്നത്, ഞാൻ കരുതുന്നത് അവൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് മറവി സംഭവിക്കുന്നത്. ഒരാള് തനിക്ക് കിട്ടിയ ഇൽമ് അവനിൽ നിന്ന് മറന്നു പോകും, എപ്പോ? അവൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട്, മഅസിയത്തുകൾ കൊണ്ട്. നേരെ മറിച്ച് അത് അമലാക്കിയാൽ ആ ഇൽമ് നിലനിൽക്കുകയും ചെയ്യും. അബു അബ്ദുറഹ്മാൻ സുലമി റഹ്മഹുള്ള സഹാബത്ത് എങ്ങനെയാണ് ഇൽമ് പഠിച്ച രീതി എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ അവർ ഇൽമ് പഠിച്ച രീതി? ഹദ്ദസനല്ലദീന കാനൂ യുഖ്രിഊനനാ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്ന, ഞങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നവർ ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. അഥവാ സ്വഹാബത്ത്, അന്നഹും കാനൂ യസ്തഖ്രിഊന മിനൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബിയിൽ നിന്നാണ് ഖുർആൻ കേട്ടു പഠിച്ചത്. എങ്ങനെയാണ് അവർ പഠിച്ചത്? വകാനൂ ഇദാ തഅല്ലമു അശറ ആയാത്തിൻ ലം യുഖല്ലിഫുഹാ ഹത്താ യഅമലു ബിമാ ഫീഹാ മിനൽ അമൽ. അവർ 10 ആയത്തുകൾ പഠിച്ചാൽ പിന്നെ 10 പിന്നിലാക്കി 11-ാമത്തേതിലേക്ക് പോവില്ല, അതുകൊണ്ട് അമൽ ചെയ്തിട്ടല്ലാതെ. ഫതഅല്ലംനൽ ഖുർആൻ വൽ അമൽ ജമീആ, ഞങ്ങൾ ഖുർആനും ഖുർആനിന്റെ അമലും ഒന്നിച്ചാണ് പഠിച്ചത്. ഖുർആൻ പഠിച്ചു, അതിന്റെ അമലില്ലാതെ. ഖുർആനും അതിന്റെ ഇൽമും അതിന്റെ അമലും ഒന്നിച്ചാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചിരുന്നത്. അമലൊഴിവാക്കുക എന്നുള്ളത്, ഇൽമ് പഠിച്ച ഒരാൾ അമലൊഴിവാക്കി അമൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് രണ്ട് ദർജയിൽ, രണ്ടിനത്തിൽ വരും. ഒന്ന്, വാജിബത്തായ അമലുകൾ ഒഴിവാക്കുക, അതാണ് കബീറത്തു മിനൽ കബായിർ, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്, വാജിബായ നിർബന്ധമായ അമൽ ഒഴിവാക്കാന്ന്. അതൊരിക്കലും ഒരു ഇൽമിന്റെ അഹലുകാരിൽ നിന്ന് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വാജിബായ അമലുകൾ ഒഴിവാക്കാന്ന്. രണ്ടാമത്തേത് തർക്കുൽ മുസ്തഹബ്ബാത്ത്, മുസ്തഹബ്ബാത്തുകളായ സുന്നത്തായതെന്ന് നമ്മൾ പറയുന്ന അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലും അതുകൊണ്ടൊരാള് മദ്മൂമാവില്ല, ഒരാള് സുന്നത്തുകളായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ആക്ഷേപിക്കപ്പെടില്ല. പക്ഷേ ഒരു ത്വാലിബുൽ ഇൽമാണെങ്കിൽ മുസ്തഹബ്ബായ കാര്യം പോലും ഒഴിവാക്കുന്നതും ശ്രദ്ധിക്കണം, അതുപോലും വളരെ ഗൌരവമുള്ളതാണ് ത്വാലിബുൽ ഇൽമിന്റെ കാര്യം. ആ ഇൽമ് കിട്ടിയിട്ട് അത് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിസ്സാരമാക്കി തള്ളാനുള്ളതല്ല, അത് ചെറുതാണെങ്കിലും അത് മുസ്തഹബ്ബാത്തുകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഒരു ത്വാലിബുൽ ഇൽമ് ശ്രദ്ധിക്കണം ജീവിതത്തിൽ കൊണ്ടുവരാൻ. എന്നാൽ വാജിബാത്തുകളുടെ കാര്യത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താറും പാടില്ല. അതേ സന്ദർഭത്തിൽ ഇബ്നുൽ ജൗസി റഹ്മഹുള്ള പറഞ്ഞു, വൽ മിസ്കീനു കുല്ലുൽ മിസ്കീൻ, എന്നാ മിസ്കീനായ ഒരുത്തൻ പാപ്പനാരാണ്? മൻ ദാഅ ഉംറുഹു ഫീ ഇൽമിൻ ലം യഅമൽ ബിഹി, ഇൽമ് അന്വേഷിക്കാൻ വേണ്ടി ആയുസ് മുഴുവൻ തുലച്ചു, കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചു, പക്ഷെ അമൽ ചെയ്തില്ല. ഫഫാതഹു ലദ്ദാത്തു ദുനിയ, ഇൽമ് അന്വേഷിക്കാൻ വേണ്ടി നടക്കുക എന്നുള്ളത് ദുനിയാവിന്റെ ആസ്വാദനങ്ങളൊക്കെ അതുകൊണ്ട് നഷ്ടപ്പെടും. മറ്റുള്ളവരൊക്കെ ദുനിയാവും തേടി നടന്നപ്പോ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇൽമ് അന്വേഷിക്കാൻ പറഞ്ഞാൽ ദുനിയാവ് പോകും, രണ്ടുകൂടി ഉണ്ടാവും. ഇൽമ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ദുനിയാവിന്റെ പല ലബ്ധതകളും ഒഴിവാകും, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ പലതും ഒഴിവാകും. അതേ സന്ദർഭത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, വിശപ്പും വെയിലും എല്ലാം സഹിക്കേണ്ടി വരും, പുറക്കൊഴിക്കേണ്ടി വരും. ഇൽമിന്റെ വഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ അവൻ ചെയ്തു, പക്ഷേ അതുകൊണ്ട് അമല് ചെയ്തിട്ടില്ലെങ്കിലോ ദുനിയാവിലെ ലബ്ധത്തും പോയി, വഖൈറാത്തുൽ ആഖിറ, പരലോകത്തിന്റെ നന്മകൾ അതും നഷ്ടപ്പെട്ടു. പരലോകത്ത് വല്ലതും കിട്ടാണ്ടെങ്കിൽ അതും പോയി. ഫഖദിമ മുഫ്ലിസൻ മഅ ഖുവ്വത്തിൽ ഹുജ്ജത്തി അലൈ, പരലോകത്തേക്ക് അവൻ വരുന്നതോ മുഫ്ലിസായിട്ടാണ്, പാപ്പനായിട്ട് വരും. അവനെതിരിലുള്ള ഹുജ്ജത്തോ, വിവരില്ലാത്തൊരാളുടെ ഒരാൾക്കെതിരിലുള്ള ഹുജ്ജത്തല്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവന്റെ അടുക്കലുണ്ട്, എല്ലാ പ്രമാണവും ഉണ്ട്. നിനക്കെതിരിലുള്ളതൊക്കെ നീ തന്നെ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ, നിന്റെ അടുക്കൽ തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് അവന് ബോധിപ്പിക്കും. അതുകൊണ്ട് തന്നെ റുബ്ബാദുൽ വസൻ, വിഗ്രഹാരാധകരായ ആളുകൾ പോകുന്നതിന് മുൻപേ നരകം തീ കൊടുത്തപ്പെടുന്നത്, തീ കൊടുത്ത് കത്തിക്കപ്പെടുന്നത് തന്നെ ആരെ കൊണ്ടാ? മൂന്നാളുകളെ കൊണ്ടാണ്. ആ മൂന്നിലൊന്ന് വഅലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ല ഉബ്ബാദിൽ വസൻ, തൻ പഠിച്ച ഇൽമ് കൊണ്ട് അമല് ചെയ്യാത്ത ഒരു ആലിം വിഗ്രഹാരാധകർ ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ശിക്ഷിക്കപ്പെടുന്നവനാണ്, നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയപ്പെടുന്ന മൂന്നിലൊരാളാണ്. അയ്യാതമ്മില്ല, അതുകൊണ്ട് അമൽ ഒഴിവാക്കിയാൽ ഇൽമ് പിന്നെ നിൽക്കൂല, ഇൽമിന് പിന്നെ തൗഫീഖ് കിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദുആ ചെയ്യുന്നതിൽ ഒരു ക്രമമുണ്ടായിരുന്നു ഇൽമിന്റെ കാര്യത്തിൽ. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസദ്നി ഇൽമ. അല്ലാഹുമ്മ അൻഫഅനി, അല്ലാഹുവേ നീ എനിക്ക് ഉപകാരം നൽകണേ, ബിമാ അല്ലംതനി, നീ എനിക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട്, തന്ന ഇൽമ കൊണ്ട് ഉപകാരം തരണേ, ലഭിച്ചിട്ടുള്ള ഇൽമ കൊണ്ട് ഉപകാരമുണ്ടാവുക എന്നുള്ളത് ഈ ദുനിയാവിൽ വെച്ച് അതുകൊണ്ട് അമല് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുകയാണ്. അങ്ങനെ കിട്ടിയത് കൊണ്ട് അമല് ചെയ്താൽ, ചെയ്തിട്ടാണ് പിന്നെ ചോദിക്കുന്നത് എന്ത്, വാലിന്യമായം ഫറണി, എനിക്ക് ഉപകാരമുള്ളത് ഇനിയും പഠിപ്പിച്ചു തരണേ. കിട്ടിയത് കൊണ്ട് അമല് ചെയ്താൽ പിന്നെ അടുത്തതല്ല പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് അതിന്റെ സിയാദത്ത്. വസിദിനി ഇൽമ, എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ളതിന്റെ ക്രമം എങ്ങനെ അതിന് വർദ്ധനവ് കിട്ടുക? കിട്ടിയത് കൊണ്ട് അമല് ചെയ്താൽ അടുത്തത് വർദ്ധനവ് കിട്ടും. അങ്ങനെയാണ് ഇൽമ് വർദ്ധിക്കുക. മറ്റേതോ ഇൽമ് കുറയും, ഇൽമ് നഷ്ടപ്പെടും, വഴിക്ക് വെച്ച് മുറിഞ്ഞു പോകും, തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടും. എപ്പോ കിട്ടുന്ന ഇൽമ് കൊണ്ടൊരാൾ അമല് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, പാതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു പോകും ഇൽമ് കൊണ്ട് അമൽ ചെയ്യാതിരുന്നാൽ. അസ്അലുല്ലാഹ തആല ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉലാ അൻ യർസുഖനാ ബിമാ അല്ലമനാ അൽ അമല ലിവജ്ഹിഹി അൽ കരീം. അൽ ആഇഖു സാലിസ്, മൂന്നാമത്തെ തടസ്സം, അൽ ഇഅ്തിമാദു അലൽ കുതുബ് ദൂന അൽ ഉലമാ, ഉലമാക്കളില്ല, വെറും കിതാബ് നോക്കി പഠിക്കാം, അതാണ് ഇൽമ് കിട്ടാനുള്ള മൂന്നാമത്തെ തടസ്സം. കിതാബ് നോക്കി അറിവ് പഠിക്കുക, ഉലമാക്കളുടെ അടുക്കൽ ഇരുന്ന് പഠിക്കലല്ല, അത് ഏറ്റവും വലിയ തടസ്സാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ആ കാര്യം തുടരാം. വസ്അലുല്ലാഹ് ബി അസ്മാഇൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉലാ അൻ യർസുഖനാ വഇയാകും അൽ ഇൽമ നാഫിഉ والعمل الصالح وأن يجنبنا الفتن ما ظهر منها وما بطن والله ولي التوفيق صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا